ഉണങ്ങിയ നിലത്തിന് ദൈവം ഭൂമിയെന്നും വെള്ളത്തിന്റെ കൂട്ടത്തിന് സമുദ്രമെന്നും പേരിട്ടു. നല്ലത് എന്ന് ദൈവം കണ്ടു. ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതതുതരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഭൂമിയിൽ നിന്ന് പുല്ലും അതതുതരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വന്നു. നല്ലത് എന്ന് ദൈവം കണ്ടു. സന്ധ്യയായി ഉഷസ്സുമായി മൂന്നാം ദിവസം. പകലും രാവും തമ്മിൽ വേർപിരിവാൻ ആകാശ വിധാനത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ. അവ അടയാളങ്ങളായും കാലം ദിവസം സംവത്സരം എന്നിവ തിരിച്ചറിവാനായും ഉതകട്ടെ. ഭൂമിയെ പ്രകാശിപ്പിക്കാൻ ആകാശ വിധാനത്തിൽ അവ വെളിച്ചങ്ങളായിരിക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. പകൽ വാഴേണ്ടതിന് വലിപ്പമേറിയ വെളിച്ചവും രാത്രി വാഴേണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചവുമായി രണ്ട് വലിയ വെളിച്ചങ്ങളെ ദൈവം ഉണ്ടാക്കി. നക്ഷത്രങ്ങളെയും ഉണ്ടാക്കി. ഭൂമിയെ പ്രകാശിപ്പിക്കാനും പകലും രാത്രിയും വാഴുവാനും വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ വേർപിരിപ്പിക്കാനുമായി ദൈവം അവയെ ആകാശ വിധാനത്തിൽ നിർത്തി. നല്ലത് എന്ന് ദൈവം കണ്ടു. സന്ധ്യയായി ഉഷസ്സുമായി നാലാം ദിവസം. വെള്ളത്തിൽ ജലജന്തുക്കൾ കൂട്ടമായി ജനിക്കട്ടെ. ഭൂമിയുടെ മീതെ ആകാശ വിധാനത്തിൽ പർവ്വജാതി പറക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ദൈവം വലിയ തിമിംഗലങ്ങളെയും വെള്ളത്തിൽ കൂട്ടമായി ജനിച്ചു ജനിക്കുന്ന അതതുതരം ജീവജന്തുക്കളെയും അതതുതരം പർവ്വജാതിയെയും സൃഷ്ടിച്ചു. നല്ലത് എന്ന് ദൈവം കണ്ടു. നിങ്ങൾ വർദ്ധിച്ച് പെരുകി സമുദ്രത്തിലെ വെള്ളത്തിൽ നിറവിൻ, പർവ്വജാതി ഭൂമിയിൽ പെരുകട്ടെ എന്ന് കൽപ്പിച്ചു. ദൈവം അവയെ അനുഗ്രഹിച്ചു. സന്ധ്യയായി ഉഷസ്സുമായി അഞ്ചാം ദിവസം. അതതുതരം കന്നുകാലി, ഇഴജാതി, കാട്ടുമൃഗം, ഇങ്ങനെ അതതുതരം ജീവജന്തുക്കൾ ഭൂമിയിൽ നിന്ന് ഉളവാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഇങ്ങനെ ദൈവം അതതുതരം കാട്ടുമൃഗങ്ങളെയും അതതുതരം കന്നുകാലികളെയും അതതുതരം ഭൂചര ജന്തുക്കളെയും ഉണ്ടാക്കി. നല്ലത് എന്ന് ദൈവം കണ്ടു. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പറവജാതിയിന്മേലും മൃഗങ്ങളിന്മേലും സർവഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതിയിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. ഭൂമിയിലെങ്ങും വിത്തുള്ള സസ്യങ്ങളും വൃക്ഷത്തിന്റെ വിത്തുള്ള ഫലം കായ്ക്കുന്ന സകല വൃക്ഷങ്ങളും ഇതാ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു, അവ നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ. ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവുകൾക്കും ഭൂമിയിൽ ചരിക്കുന്ന സകല ഭൂചര ജന്തുക്കൾക്കും ആഹാരമായിട്ട് പച്ച സസ്യമൊക്കെയും ഞാൻ കൊടുത്തിരിക്കുന്നു എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. താൻ ഉണ്ടാക്കിയതിനൊക്കെയും ദൈവം നോക്കി. അത് എത്രയും നല്ലത് എന്ന് കണ്ടു. സന്ധ്യയായി ഉഷസ്സുമായി ആറാം ദിവസം. ഇങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള ചരാചരങ്ങളൊക്കെയും തികഞ്ഞു. താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവൃത്തനായതുകൊണ്ട് ദൈവം ഏഴാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. ഹോവയായ ദൈവം ഭൂമിയും ആകാശവും സൃഷ്ടിച്ച നാളിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതിന്റെ ഉൽപ്പത്തി വിവരം. വയലിലെ ചെടി ഒന്നും അതുവരെ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. വയലിലെ സസ്യം ഒന്നും മുളച്ചിരുന്നതുമില്ല. യഹോവയായ ദൈവം ഭൂമിയിൽ മഴ പെയ്യിച്ചിരുന്നില്ല. നിലത്ത് വേല ചെയ്യുവാൻ മനുഷ്യനും ഉണ്ടായിരുന്നില്ല. ഭൂമിയിൽ നിന്ന് മഞ്ഞു പൊങ്ങി നിലമൊക്കെയും നനച്ചു വന്നു. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അനന്തരം യഹോവയായ ദൈവം കിഴക്കേ ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെയാക്കി. കാണുവാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷങ്ങളും തോട്ടത്തിന്റെ നടുവിൽ ജീവവൃക്ഷവും നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും ഹോവയായ ദൈവം നിലത്തുനിന്ന് മുളപ്പിച്ചു. തോട്ടം നനപ്പാനിരുന്ന അത് ഏതിന് നിന്ന് പുറപ്പെട്ടു? അത് അവിടെ നിന്ന് നാല് ശാഖയായി പിരിഞ്ഞു. ഒന്നാമത്തേതിന് പീശോൻ എന്ന് പേർ. അത് ഹവീലാ ദേശമൊക്കെയും ചുറ്റുന്നു. അവിടെ പൊന്നുണ്ട്. ആ ദേശത്തിലെ പൊന്ന് മേത്തരമാകുന്നു. അവിടെ ഗുൽഗുലവും ഗോമേദവും ഉണ്ട്. രണ്ടാം നദിക്ക് ഗീഹോൻ എന്ന പേർ. അത് കൂസ് ദേശമൊക്കെയും ചുറ്റുന്നു. മൂന്നാം നദിക്ക് ഹിദ്ദേക്കൽ എന്ന പേർ. അത് അശൂരിനെ കിഴക്കോട്ട് ഒഴുകുന്നു. നാലാം നദി ഫ്രാത്ത് ആകുന്നു. ഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെയാക്കി. ഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം. എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്. തിന്നുന്ന നാളിൽ നീ മരിക്കും. അനന്തരം ഹോവയായ ദൈവം മനുഷ്യനേകനായിരിക്കുന്നതെന്നല്ല, ഞാൻ അവനെ തക്കതായിരത്തുന്ന ഉണ്ടാക്കി കൊടുക്കുമെന്ന് അരുളി ചെയ്തു. ഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവുകളെയും നിലത്തുനിന്ന് നിർമ്മിച്ചിട്ട് മനുഷ്യനവയ്ക്ക് എന്ത് പേരിടുമെന്ന് കാണുവാൻ അവന്റെ മുൻപിൽ വരുത്തി. സകല ജീവജന്തുക്കൾക്കും മനുഷ്യനിട്ടതവയ്ക്ക് പേരായി. മനുഷ്യനെല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവുകൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു. എങ്കിലും മനുഷ്യന് തക്കതായിരുന്ന കണ്ടുകിട്ടിയില്ല. ആകയാൽ ഹോവയായ ദൈവം മനുഷ്യനൊരു ഗാഢനിദ്ര വരുത്തി. അവൻ ഉറങ്ങിയപ്പോൾ അവന്റെ വാരിയല്ലുകളിൽ ഒന്നെടുത്ത് അതിനു പകരം മാംസം പിടിപ്പിച്ചു. ഹോവയായ ദൈവം മനുഷ്യൻ നിന്നെടുത്ത വാരിയല്ലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ മനുഷ്യൻ, ഇതാ ഇപ്പോൾ എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവും ആകുന്നു. ഇവളെ നരൽ നിന്നെടുത്തിരിക്കാൻ ഇവൾക്ക് നാരിയെന്ന് പേരാകും എന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടു പിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും. അവർ ഏകദേഹമായി തീരും. മനുഷ്യനും ഭാര്യയും ഇരുവരും നഗ്നരായിരുന്നു. അവർക്ക് നാണം തോന്നിയില്ല. താനും പുസ്തകം 12 അധ്യായം. ഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രഹാം പുറപ്പെട്ടു. ലോത്തും അവനോടുകൂടെ പോയി. ഹാരാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ അബ്രഹാമിന് 75 വയസ്സായിരുന്നു. അബ്രഹാം തന്റെ ഭാര്യയായ സാറായിയെയും സഹോദരന്റെ മകനായ ലോത്തിനെയും തങ്ങൾ ഉണ്ടാക്കിയ സമ്പത്തുകളെയൊക്കെയും തങ്ങൾ ഹാരാനിൽ വെച്ച് സമ്പാദിച്ച ആളുകളെയും കൂട്ടിക്കൊണ്ട് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ട് കനാൻ ദേശത്ത് എത്തി. അബ്രഹാം ശേഖേം എന്ന സ്ഥലം വരെയും ഏലോൻ മരെ വരെയും ദേശത്തുകൂടി സഞ്ചരിച്ചു. അന്ന് കനാൻ ദേശത്ത് പാർത്തിരുന്നു. ഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. തനിക്ക് പ്രത്യക്ഷനായ ഹോവയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണിതു. അവൻ അവിടെ നിന്ന് ബേഥേലിന് കിഴക്കുള്ള മലയ്ക്ക് പുറപ്പെട്ടു. ബേഥേൽ പടിഞ്ഞാറും ഹായി കിഴക്കുമായി കൂടാരം അടിച്ചു. അവിടെ അവന് ഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. ഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. അബ്രഹാം പിന്നെയും തെക്കോട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നു. പുറപ്പാട് പുസ്തകം 2 23 മുതൽ. ഏറെ നാൾ കഴിഞ്ഞിട്ട് മിസ്രൈൻ രാജാവ് മരിച്ചു. ഇസ്രയേൽ മക്കൾ അടിമവേല നിമിത്തം നെടുവീർപ്പിട്ട് നിലവിളിച്ചു. അടിമവേല ഹേതുവായുള്ള നിലവിളി ദൈവസന്നിധിയിൽ എത്തി. ദൈവം അവരുടെ നിലവിളി കേട്ടു. ദൈവം അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമവും ഓർത്തു. ദൈവം ഇസ്രായേൽ മക്കളെ കടാക്ഷിച്ചു. ദൈവം അറിഞ്ഞു. 3 അധ്യായം. മോശ മിദ്യാനിലെ പുരോഹിതനും തന്റെ അമ്മായപ്പനുമായ യിത്രോവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്കപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടുചെന്നു. അവിടെ ഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാറെ മുൾപടർപ്പ് തീ പിടിച്ചു കത്തുന്നതും മുൾപടർപ്പ് വെന്തുപോകാതിരിക്കുന്നതും കണ്ടു. മുൾപടർപ്പ് വെന്തുപോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അവനെ മോശെ മോശെ എന്ന് വിളിച്ചു. അതിനവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക എന്ന് കൽപ്പിച്ചു. ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നിന്റെ പിതാവിന്റെ ദൈവമാകുന്നു എന്നും അവൻ അരുളി ചെയ്തു. മോശ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ട് മുഖം മൂടി. യഹോവ അരുളി ചെയ്തത്, മിസ്രയീമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അവരെ മിസ്രയീമിയരുടെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും ആ ദേശത്തു നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്, കനാന്യർ, ഹിത്യർ, അമോരിയർ, പെരിസ്യർ, ഹിവ്യർ, യബൂസ്യർ എന്നിവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ നിലവിളി എന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. മിസ്രയീമിയർ അവരെ ഞെരുക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു. ആകയാൽ വരിക, നീ എന്റെ ജനമായി ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കൽ അയക്കും. മോശ ദൈവത്തോട് ഫറവോന്റെ അടുക്കൽ പോകുവാനും മിസ്രയീൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കുവാനും ഞാൻ എന്തുമാത്രമുള്ളൂ എന്ന് പറഞ്ഞു. അതിനവൻ, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ ജനത്തെ മിസ്രയീമിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വരുമ്പോൾ നിങ്ങൾ ഈ പർവ്വതത്തിങ്കൽ ദൈവത്തെ ആരാധിക്കുമെന്നുള്ള ഞാൻ എന്നെ അയച്ചതിന് അടയാളമാകുമെന്ന് അരുളി ചെയ്തു. മോശ ദൈവത്തോട്, ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവന്റെ നാമം എന്തെന്ന് അവർ എന്നോട് ചോദിച്ചാൽ ഞാൻ അവരോട് എന്തു പറയണമെന്ന് ചോദിച്ചു. അതിന് ദൈവം മോശയോട്, ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു, ഞാൻ ആകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണമെന്ന് കൽപ്പിച്ചു. ദൈവം പിന്നെയും മോശയോട് അരുളിച്ചതെന്തെന്നാൽ, നീ ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറയണം, അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവവുമായ യഹോവ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഇതെന്നേക്കും എന്റെ നാമവും തലമുറ തലമുറയായി എന്റെ ജ്ഞാപകവുമാകുന്നു. നീ ചെന്ന ഇസ്രായേൽ മൂപ്പന്മാരെ കൂട്ടി അവരോട്, അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവവുമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവവുമായ യഹോവ എനിക്ക് പ്രത്യക്ഷനായി കൽപ്പിച്ചത്, ഞാൻ നിങ്ങളെ ഇസ്രായേലിൽ അവർ നിങ്ങളോട് ചെയ്യുന്നതിനെയും സന്ദർശിക്കുന്നു. ഇസ്രായേലിലെ കഷ്ടതയിൽ നിന്ന് കനാന്യർ, ഹിത്യർ, അമോരിയർ, പെരിസ്യർ, ഹിവ്യർ, യബൂസ്യർ എന്നിവരുടെ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറയുക. എന്നാൽ അവർ നിന്റെ വാക്ക് കേൾക്കും. അപ്പോൾ നീയും ഇസ്രായേൽ മൂപ്പന്മാരും മിസ്രയീം രാജാവിന്റെ അടുക്കൽ ചെന്ന് അവനോട് എബ്രായരുടെ ദൈവമായ യഹോവ ഞങ്ങൾക്ക് വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ 3 ദിവസത്തെ വഴി മരുഭൂമിയിൽ ചെന്ന് ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കട്ടെ എന്ന് പറയും. എന്നാൽ മിസ്രയീം രാജാവ് ഭുജബലം കൊണ്ടല്ലാതെ നിങ്ങളെ പോകുവാൻ സമ്മതിക്കുകയില്ല എന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് ഞാൻ എന്റെ കൈനീട്ടി ഇസ്രായേലിന്റെ നടുവിൽ ചെയ്യാനിരിക്കുന്ന അത്ഭുതങ്ങളെ കൊണ്ടൊക്കി അതിനെ ദണ്ഡിപ്പിക്കും. അതിന്റെ ശേഷം അവൻ നിങ്ങളെ വിട്ടയക്കും. ഞാൻ ഇസ്രായേലിയർക്ക് ഈ ജനത്തോട് കൃപ തോന്നുമാറാക്കും. നിങ്ങൾ പോരുമ്പോൾ വെറും കൈയായി പോരേണ്ടി വരികയില്ല. ഓരോ സ്ത്രീ താന്താന്റെ അയൽക്കാരത്തിയോടും വീട്ടിൽ അതിഥിയായി പാർക്കുന്നവളോടും വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും ചോദിച്ചു വാങ്ങി നിങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും ധരിപ്പിക്കുകയും മിശ്രയമ്യരെ കൊള്ളയിടുകയും വേണം. അതിന് മോശ അവർ എന്നെ വിശ്വസിക്കാതെയും എന്റെ വാക്ക് കേൾക്കാതെയും യഹോവ നിനക്ക് പ്രത്യക്ഷനായിട്ടില്ല എന്ന് പറയും. ഉത്തരം പറഞ്ഞു. യഹോവ അവനോട് നിന്റെ കയ്യിലിരിക്കുന്നത് എന്താ ചോദിച്ചു. ഒരു വടി എന്നവൻ പറഞ്ഞു. അത് നിലത്തിടുക എന്ന് പറഞ്ഞു. അവൻ നിലത്തിട്ടു, അത് ഒരു സർപ്പമായി തീർന്നു. മോശ അതിനെ കണ്ട് ഓടിപ്പോയി. യഹോവ മോശയോട് നിന്റെ കൈ നീട്ടി എന്റെ വാലിന് പിടിക്കുക എന്ന് കൽപ്പിച്ചു. അവൻ കൈ നീട്ടി അതിനെ പിടിച്ചു. അത് അവന്റെ കയ്യിൽ വടിയായി തീർന്നു. ഇത് അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിനക്ക് പ്രത്യക്ഷനായി എന്ന് അവർ വിശ്വസിക്കേണ്ടതിനാകുന്നു. അവ പിന്നെ അവനോട് നിന്റെ കൈ മാർവിടത്തിലിടുക എന്ന് കൽപ്പിച്ചു. അവൻ കൈ മാർവിടത്തിലിട്ടു. പുറത്തെടുത്തപ്പോൾ കൈ ഹിമം പോലെ വെളുത്ത് പുഷ്ടമുള്ളതായി കണ്ടു. നിന്റെ കൈ വീണ്ടും മാർവിടത്തിലിടുക എന്ന് കൽപ്പിച്ചു. അവൻ കൈ അടയാളമനുസരിക്കാതെ ഇരുന്നാൽ അവർ ഭിന്നത്തെ അടയാളം വിശ്വസിക്കും. ഈ രണ്ടടയാളങ്ങൾ അവർ വിശ്വസിക്കാതെയും നിന്റെ വാക്ക് കേൾക്കാതെ ഇരുന്നാൽ നീ നദിയിലെ വെള്ളം കോരി ഉണങ്ങിയ നിലത്ത് ഒഴിക്കണം. നദിയിൽ നിന്ന് കോരിയ വെള്ളം ഉണങ്ങിയ നിലത്ത് രക്തമായി തീരും. മോശ യഹോവയോട് കർത്താവെ മുൻപ് തന്നെയും നീ അടിയനോട് സംസാരിച്ച ശേഷം ഞാൻ വാക്സാമർഥ്യമുള്ളവനല്ല ഞാൻ വിച്ചനും കടിച്ച നാവുള്ളവനും ആകുന്നു എന്ന് പറഞ്ഞു. അതിന് യഹോവ അവനോട് മനുഷ്യന് വായി കൊടുത്തതാർ അല്ല ഉമനെയും ചേടനെയും കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയതാർ ഹോവയായ ഞാനല്ലയോ. ആകയാൽ നീ ചെല്ലുക, ഞാൻ നിന്റെ വായോടുകൂടെ ഇരുന്ന് നീ സംസാരിക്കേണ്ടത് നിനക്ക് ഉപദേശിച്ചു തരും എന്നാരുളി ചെയ്തു. എന്നാൽ അവൻ കർത്താവെ നിനക്ക് ബോധിച്ച മറ്റാരെയെങ്കിലും അയക്കണമേ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവയുടെ കോപം മോശയുടെ നേരെ ജ്വലിച്ചു. അവൻ അരുളിച്ചെയ്തത് ലേവ്യനായ ഹറോൻ നിന്റെ സഹോദരനല്ലയോ, അവന് നല്ലവണ്ണം സംസാരിക്കാമെന്ന് ഞാൻ അറിയുന്നു. അവൻ നിന്നെ എതിരേൽപ്പാൻ പുറപ്പെട്ടു വരുന്നു. നിന്നെ കാണുമ്പോൾ അവൻ ഹൃദയത്തിൽ ആനന്ദിക്കും. നീ അവനോട് സംസാരിച്ച് അവന് വാക്കു പറഞ്ഞു കൊടുക്കണം. ഞാൻ നിന്റെ വായോടും അവന്റെ വായോടും കൂടെ ഇരിക്കും. നിങ്ങൾ ചെയ്യേണ്ടുന്നത് ഉപദേശിച്ചു തരും. നിനക്ക് പകരം അവൻ ജനത്തോട് സംസാരിക്കും. അവൻ നിനക്ക് വായായിരിക്കും. നീ അവന് ദൈവവുമായിരിക്കും. അടയാളങ്ങൾ പ്രവർത്തിക്കേണ്ടതിന് ഈ വടിയും നിന്റെ കയ്യിൽ എടുത്തുകൊള്ളുക. മുഖ്യപുസ്തകം 14-ാം അധ്യായം. അപ്പോൾ സഭയൊക്കെയും ഉറക്ക നിലവിളിച്ചു. ജനം ആ രാത്രി മുഴുവനും കരഞ്ഞു. ഇസ്രായേൽ മക്കളെല്ലാവരും മോശയ്ക്കും അഹറോനും വിരോധമായി പിറുപിറുത്തു. സഭയൊക്കെയും അവരോട് ഇസ്രായേൽ ദേശത്ത് വെച്ച് ഞങ്ങൾ മരിച്ചുപോയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, അല്ലെങ്കിൽ ഈ മരുഭൂമിയിൽ വെച്ച് ഞങ്ങൾ മരിച്ചുപോയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. വാളാൽ വീഴേണ്ടതിനെ ഹോവ ഞങ്ങളെ ആ ദേശത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് ഞങ്ങളുടെ ഭാര്യമാരും മക്കളും കൊള്ളയായി പോകുമല്ലോ. ഇസ്രായേലിലേക്ക് മടങ്ങി പോകെയല്ലയോ ഞങ്ങൾ നല്ലതെന്ന് പറഞ്ഞു. നാം ഒരു തലവനെ നിശ്ചയിച്ച് ഇസ്രായേലിലേക്ക് മടങ്ങി പോവാമെന്നും അവർ തമ്മിൽ പറഞ്ഞു. അപ്പോൾ മോശയും അഹറോനും ഇസ്രായേൽ സഭയുടെ സർവസംഘത്തിന്റെയും മുൻപാകെ കവിണ്ണു വീണു. ദേശത്തെ ഒറ്റ നോക്കിയവരിൽ നൂന്റെ മകൻ യോശുവയും യെഫുന്നയുടെ മകൻ കാലേബും വസ്ത്രം കീറി ഇസ്രായേൽ മക്കളുടെ സർവസഭയോടും പറഞ്ഞതെന്തെന്നാൽ, ഞങ്ങൾ സഞ്ചരിച്ചൊറ്റ നോക്കിയ ദേശം എത്രയും നല്ല ദേശമാകുന്നു. ഹോവ നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുകുന്ന ആ ദേശത്തേക്ക് കൊണ്ടുചെന്ന് നമുക്കത് തരും. ഹോവയോട് നിങ്ങൾ മത്സരിക്ക മാത്രമരുത്. ആ ദേശത്തിലെ ജനത്തെ ഭയപ്പെടരുത്. അവർ നമുക്ക് ഇരയാകുന്നു. അവരുടെ ശരണം പോയിപ്പോയിരിക്കുന്നു. നമ്മോടുകൂടെ യഹോവ ഉള്ളതുകൊണ്ട് അവരെ ഭയപ്പെടരുത്. എന്നാറെ അവരെ കല്ലെറിയണമെന്ന് സഭയെല്ലാം പറഞ്ഞു. അപ്പോൾ യഹോവയുടെ തേജസ് സമാഗമന കൂടാരത്തിൽ എല്ലാ ഇസ്രായേൽ മക്കളും കാണുകെ പ്രത്യക്ഷമായി യഹോവ മോശയോട് ഈ ജനം എത്രത്തോളം എന്നെ നിരസിക്കും, ഞാൻ അവരുടെ മധ്യേ ചെയ്തിട്ടുള്ള അടയാളങ്ങളൊക്കെയും കണ്ടിട്ടും അവർ എത്രത്തോളം എന്നെ വിശ്വസിക്കാതിരിക്കും. ആവർത്തന പുസ്തകം 8-ാം അധ്യായം. നിങ്ങൾ ജീവിച്ചിരിക്കുകയും വർദ്ധിക്കുകയും യഹോവ നിങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം ചെന്ന് കൈവശമാക്കുകയും ചെയ്യേണ്ടതിന് ഞാനിന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന സകല കൽപ്പനകളും നിങ്ങൾ പ്രമാണിച്ച് നടക്കണം. നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ ഇന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ കൂടി കടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം. മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം. അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു. ഈ 40 സംവത്സരം നീ ധരിച്ച വസ്ത്രം ജീർണിച്ചു പോയില്ല, നിന്റെ കാൽ വീങ്ങിയതുമില്ല. ഒരു മനുഷ്യൻ തന്റെ മകനെ ശിക്ഷിച്ചു വളർത്തുന്നത് പോലെ നിന്റെ ദൈവമായ യഹോവ നിന്നെ ശിക്ഷിച്ചു വളർത്തുന്നു എന്ന് നീ മനസ്സിൽ ധ്യാനിച്ചു കൊള്ളേണം. ആകയാൽ നിന്റെ ദൈവമായ യഹോവയുടെ വഴികളിൽ നടന്ന് അവനെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകൾ പ്രമാണിക്കണം. നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തല്ലോ നിന്നെ ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവുകളും തടാകങ്ങളുമുള്ള ദേശം, കോതമ്പും യവവും മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളനാരകവും ഉള്ള ദേശം, ഒലിവ് വൃക്ഷവും തേനുമുള്ള ദേശം, സുഭിക്ഷമായ ഉപജീവനം കഴിയാവുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം, കല്ല് ഇരുമ്പായിരിക്കുന്നതും മലകളിൽ നിന്നും താമരം വെട്ടിയെടുക്കുന്നതുമായ ദേശം, നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെക്കുറിച്ച് നീ അവന് സ്തോത്രം ചെയ്യണം. നിന്റെ ദൈവമായ യഹോവയെ നീ മറക്കാതിരിക്കാനും ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന അവന്റെ കൽപ്പനകളും വിധികളും ചട്ടങ്ങളും അലക്ഷ്യമാക്കാതിരിക്കാനും നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ച് നല്ല വീടുകൾ പണിത് അവയിൽ പാർക്കുമ്പോഴും നിന്റെ ആടുമാടുകൾ പെരുകി നിനക്ക് വെള്ളിയും പൊന്നും ഏറി നിനക്കുള്ളതൊക്കെയും വർദ്ധിക്കുമ്പോഴും നിന്റെ ഹൃദയം നിഗളിക്കാതിരിക്കാനും നിന്നെ അടിമ വീടായ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കുകയും അഗ്നിസർപ്പവും തേളും വെള്ളമില്ലാതെ വരൾച്ചയുമുള്ള വലിയതും ഭയങ്കരവുമായ മരുഭൂമിയിൽ കൂടി നിന്നെ കൊണ്ടുവരികയും തിക്കൽപ്പാറയിൽ നിന്ന് നിനക്ക് വെള്ളം പുറപ്പെടുവിക്കുകയും നിന്നെ താഴ്ത്തി പരീക്ഷിച്ച് പിൻകാലത്ത് നിനക്ക് നന്മ ചെയ്യേണ്ടതിന് മരുഭൂമിയിൽ നിന്നെ നിന്റെ പിതാക്കന്മാർ അറിയാത്ത മണ്ണ് കൊണ്ട് പോഷിപ്പിക്കുകയും ചെയ്ത നിന്റെ ദൈവമായ യഹോവയെ നീ മറന്നു. എന്റെ ശക്തിയും എന്റെ കൈയുടെ ബലവും ഈ സമ്പത്ത് ഉണ്ടാക്കിയെന്ന് നിന്റെ ഹൃദയത്തിൽ പറയാതിരിക്കാനും സൂക്ഷിച്ചു കൊള്ളണം. നിന്റെ ദൈവമായ യഹോവയെ നീ ഓർക്കണം. നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത തന്റെ നിയമം ഇന്നുള്ളത് പോലെ ഉറപ്പിക്കേണ്ടതിനാമനല്ലോ നിനക്ക് സമ്പത്ത് ഉണ്ടാക്കുവാൻ ശക്തി തരുന്നത്. നിന്റെ ദൈവമായ യഹോവയെ നീ മറക്കി അന്യ ദൈവങ്ങളെ പിന്തുടർന്ന് അവയെ സേവിച്ച് നമസ്കരിക്കുകയും ചെയ്താൽ നിങ്ങൾ നശിച്ചു പോകുമെന്ന് ഞാൻ നിങ്ങളോട് സാക്ഷീകരിക്കുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് നിങ്ങൾ കേൾക്കാതിരുന്നത് കൊണ്ട് യഹോവ നിങ്ങളുടെ മുൻപിൽ നിന്ന് നശിപ്പിക്കുന്ന ജാതികളെ പോലെ തന്നെ നിങ്ങളും നശിച്ചു പോകും. ഇസ്രായേലെ കേൾക്കാം, നീ ഇന്ന് യോർദാൻ കടന്ന് നിന്നേക്കാൾ വലിപ്പവും ബലമുള്ള ജാതികളെയും ആകാശത്തോളം ഉയർന്ന മതിലുകളുള്ള വലിയ പട്ടണങ്ങളെയും വലിപ്പവും പൊക്കമുള്ള അനാക്കിയെന്ന ജാതിയെയും അടക്കുവാൻ പോകുന്നു. നീ അവരെ അറിയുന്നുവല്ലോ. അനാക്കിയുടെ മുൻഭാഗം നിൽക്കാവുന്നവൻ ആറെന്നിങ്ങനെയുള്ള ചൊല്ല് നീ കേട്ടിരിക്കുന്നു. എന്നാൽ നിന്റെ ദൈവമായ യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയായി നിനക്ക് മുൻപിൽ കടന്നുപോകുന്നുവെന്ന് നീ ഇന്ന് അറിഞ്ഞുകൊള്ളുക. അവൻ അവരെ നശിപ്പിക്കുകയും നിന്റെ മുൻപിൽ താഴ്ത്തുകയും ചെയ്യും. അങ്ങനെ യഹോവ നിന്നോട് അരുളി ചെയ്തതുപോലെ നീ അവരെ നീക്കിക്കളയുകയും ക്ഷണത്തിൽ നശിപ്പിക്കുകയും ചെയ്യും. നിന്റെ ദൈവമായ യഹോവ അവരെ നിന്റെ മുൻപിൽ നിന്ന് നീക്കിക്കളഞ്ഞ ശേഷം എന്റെ നീതി നിമിത്തം ഈ ദേശം കൈവശമാക്കുവാൻ യഹോവ എന്നെ കൊണ്ടുവന്നു എന്ന് നിന്റെ ഹൃദയത്തിൽ പറയരുത്. ആ ജാതിയുടെ ദുഷ്ടത നിന്ന് മാത്രമേ യഹോവ അവരെ നിന്റെ മുൻപിൽ നിന്ന് നീക്കിക്കളയുന്നത്. നീ അവരുടെ ദേശം കൈവശമാക്കുവാൻ ചെല്ലുന്നത് നിന്റെ നീതി നിമിത്തവും നിന്റെ ഹൃദയപരമാർത്ഥ നിമിത്തവും അല്ല, ആ ജാതിയുടെ ദുഷ്ട നിമിത്തവും. അബ്രഹാം ഇസ്ഹാക്ക് യാക്കോബ് എന്ന നിന്റെ പിതാക്കന്മാരോട് യഹോവ സത്യം ചെയ്ത വചനം നിവർത്തിക്കേണ്ടതിനും അത്രേ നിന്റെ ദൈവമായ യഹോവ അവരെ നിന്റെ മുൻപിൽ നിന്ന് നീക്കിക്കളയുന്നത്. ആകയാൽ നിന്റെ ദൈവമായ യഹോവ നിനക്ക് ആ നല്ല ദേശ അവകാശമായി തരുന്നത് നിന്റെ നീതി നിമിത്തമല്ലെന്ന് അറിഞ്ഞുകൊള്ളുക. നീ ദുശാഠ്യമുള്ള ജനമല്ലോ, നീ മരുഭൂമിയിൽ വെച്ച് നിന്റെ ദൈവമായ യഹോവയെ കോപിപ്പിച്ചു എന്ന് ഓർക്ക. മറന്നു കളയരുത്, ഇസ്രായേൽ ദേശത്ത് നിന്ന് പുറപ്പെട്ട നാൾ മുതൽ ഈ സ്ഥലത്ത് വന്നതുവരെയും നിങ്ങൾ യഹോവയോട് മത്സരിക്കുന്നവരായിരുന്നു. ഹോരേബിലും നിങ്ങൾ യഹോവയെ കോപിപ്പിച്ചു. അതുകൊണ്ട് യഹോവ നിങ്ങളെ നശിപ്പിക്കാൻ വിചാരിക്കുമെന്നും നിങ്ങളോട് കോപിച്ച് യഹോവ നിങ്ങളോട് ചെയ്ത നിയമത്തിന്റെ പലവുകളായ കൽപ്പലവുകളെ വാങ്ങുവാൻ ഞാൻ പർവ്വതത്തിൽ കയറി 40 രാവും 40 പകലും പർവ്വതത്തിൽ താമസിച്ചു. ഞാൻ ആഹാരം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്തില്ല. ദൈവത്തിന്റെ വിരൽ കൊണ്ട് എഴുതിയ 2 കൽപ്പലക യഹോവ എന്റെ പക്കൽ തന്നു. മഹായോഗമുണ്ടായ നാളിൽ യഹോവ പർവ്വതത്തിൽ വെച്ച് തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അരുളി ചെയ്ത സകല വചനങ്ങളും അവയിൽ എഴുതിയിരുന്നു. 40 രാവും 40 പകലും കഴിഞ്ഞപ്പോഴായിരുന്നു യഹോവ എന്റെ പക്കൽ നിയമത്തിന്റെ പലവുകളായ ആ 2 കൽപ്പലക തന്നത്. അപ്പോൾ യഹോവ എന്നോട്, നീ എഴുന്നേറ്റ് ക്ഷണത്തിൽ ഇവിടെ നിന്ന് ഇറങ്ങി ചെല്ലുക. നീ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ വഷളാക്കി ഞാൻ അവരോട് കൽപ്പിച്ച വഴി വേഗത്തിൽ വിട്ടുമാറി ഒരു വിഗ്രഹം വാർത്തുണ്ടാക്കിയിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. ആകയാൽ ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെടുകയും അവന്റെ എല്ലാ വഴികളിലും നടക്കുകയും യഹോവ അവനെ സ്നേഹിക്കുകയും നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും സേവിക്കുകയും ഞാനിന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന യഹോവയുടെ കൽപ്പനകളും ചട്ടങ്ങളും നിന്റെ നന്മയ്ക്കായി പ്രമാണിക്കുകയും വേണമെന്നല്ലാതെ നിന്റെ ദൈവമായ യഹോവ നിന്നോട് ചോദിക്കുന്നത് എന്ത്? ഇതാ, സ്വർഗവും സ്വർഗാധി സ്വർഗവും ഭൂമിയും അതിലുള്ളതൊക്കെയും നിന്റെ ദൈവമായ യഹോവയ്ക്കുള്ളവയാകുന്നു. നിന്റെ പിതാക്കന്മാരോട് മാത്രം യഹോവയ്ക്ക് പ്രീതി തോന്നി, അവരെ സ്നേഹിച്ചു. അവരുടെ ശേഷം അവരുടെ സന്തതിയായ നിങ്ങളെ ഇന്നുള്ളതുപോലെ അവൻ സകല ജാതികളിലും വെച്ച് തിരഞ്ഞെടുത്തു. നിങ്ങളുടെ ദൈവമായ യഹോവ ദൈവാദി ദൈവവും കർത്താദി കർത്താവുമായി വല്ലഭനും ഭയങ്കരനുമായ മഹാ ദൈവമല്ലോ. അനാഥർക്കും വിധവമാർക്കും ന്യായം നടത്തി കൊടുക്കുന്നു. പരദേശിയെ സ്നേഹിച്ച് അവൻ അന്നവും വസ്ത്രവും നൽകുന്നു. ആകയാൽ നിങ്ങൾ പരദേശിയെ സ്നേഹിപ്പിൻ. നിങ്ങളും ഇസ്രായേൽ ദേശത്തെ പരദേശികളായിരുന്നുവല്ലോ. നിന്റെ ദൈവമായ യഹോവയെ നീ ഭയപ്പെടണം, അവനെ സേവിക്കണം, അവനോട് ചേർന്നിരിക്കണം, അവന്റെ നാമത്തിൽ സത്യം ചെയ്യണം. അവനാകുന്നു നിന്റെ പുകഴ്ച, അവനാകുന്നു നിന്റെ ദൈവം. നീ കണ്ണാലെ കണ്ടിട്ടുള്ള മഹത്വം ഭയങ്കരവുമായ കാര്യങ്ങളെ നിനക്കു വേണ്ടി ചെയ്തത് അവൻ തന്നെ. നിന്റെ പിതാക്കന്മാർ 70 ദേഹികളായി ഇസ്രായേലിലേക്ക് ഇറങ്ങിപ്പോയി. ഇപ്പോഴോ നിന്റെ ദൈവമായ യഹോവ നിന്നെ പെരുക്കി ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ആയിരിക്കുന്നു. ആകയാൽ നിന്റെ ദൈവമായ യഹോവയെ നീ സ്നേഹിച്ച് അവന്റെ പ്രമാണവും ചട്ടങ്ങളും വിധികളും കൽപ്പനകളും എല്ലായ്പ്പോഴും പ്രമാണിക്കണം.
ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിലു ശാന. ത്രിയേക ദൈവത്തിന്റെ സന്നിധിയിൽ നാം മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. സൗഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹ ആദരവോട് സ്വാഗതം ആശംസിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടൊരു ബുധനാഴ്ചയുടെ വീണ്ടും ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ഭക്തിയോടും ഭയത്തോടും തികഞ്ഞ ദൈവാശ്രയ ബോധത്തോടും ഈ ശുശ്രൂഷയുടെ ഭാഗമാകാൻ എല്ലാ ആത്മീയമായ ഉണർവും കരുത്തും ഉയരങ്ങളിൽ നിന്ന് ലഭ്യമാകുവാൻ തക്കോണം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ആത്മീയ കൂട്ടായ്മയ്ക്ക് തുടക്കം കുറിച്ച പിതാക്കന്മാരെ ആദരവോടെ സ്മരിക്കുന്നതോടൊപ്പം വളരെ അനുഗ്രഹീതമായി ഇതിന് നേതൃത്വം നൽകുന്ന അഭിമന്യ ഭദ്രാസനമത്ര പോലത്തെ വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും, പ്രത്യേക വന്നിയ വി സി വർഗീസച്ചൻ, വന്നിയ മാമനച്ചൻ, ഐസക് വി പ്രകാശച്ചൻ, സക്കറിയ റബ്ബാച്ചൻ, തമ്പാനച്ചൻ, സൂര്യചാര്യമായി ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും വളരെ ആദരവോട്, പ്രത്യേകിച്ച് വീണ്ടും ഒരിക്കൽ കൂടി ഈ ശുശ്രൂഷ ഭാഗമാകാൻ ഇന്ന് മനസ്സ് കാണിച്ച പ്രിയപ്പെട്ട പി സി യോദാച്ചനെ എല്ലാവരുടെയും പേരിൽ വളരെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. സെന്റ് തോമസ് പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്നേഹിതർ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്തൃകരങ്ങളിൽ സമർപ്പിക്കുകയും വളരെ സുപരിചിതമായിട്ടുള്ളൊരു പഴയ ഗീതം, എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രനാവാനായി ജീവിക്കുമ്പോൾ സാധു ഞാൻ ഈ ക്ഷോണിതനത്തിൽ ക്ലേശിപ്പാൻ, നമുക്കൊക്കെ അറിയാവുന്ന ഒരു പഴയ ഗീതമാണ്. എത്ര പഴമയായുള്ള ഗീതമാണെങ്കിലും ഇന്നും ആ പഴമയുടെ മാധുര്യം നമ്മുടെ ഹൃദയങ്ങളിൽ അലകൊള്ളുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഗീതമാണ്. ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ശുശ്രൂഷ ആരംഭിക്കാം. ടെൻ സുജേഷ ഗീതങ്ങളിലെ സോങ് നമ്പർ 8, 8th പാട്ട്. എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ സാധു ഞാനീ ക്ഷോണിതന്നിൽ ക്ലേശിപ്പാ, ഏതും കാര്യമില്ലെന്ന് എന്റെ ഉള്ളം ചൊല്ലുന്നു, വൈഷമ്യമുള്ളേതുകുന്നു കാരാഗേരി നാടകൊഴിവാ, രക്ഷകനൻ കാലുകൾ പൂവേരമായി തീർന്നൻ പാതയിൽ ഞാൻ മാനിനെ പോലോടിടും, തീർന്നൻ പാതയിൽ ഞാൻ മാനിനെ പോലോടിടും, ആരുമേനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നുവെന്നോ മാനസത്തിലാതി പൂണ്ടോ കേതിപ്പാ, സാധു വന്ദനായി തീർന്നിടല്ലേ ദൈവമേ, സാധു വന്ദനായി തീർന്നിടല്ലേ ദൈവമേ, എന്റെ ദിവ്യസ്നേഹിതന്മാ ദൈവദൂത സംഗമത്രേ, ഇപ്പോളവർ ദൈവവും വിൽസേവയാ, എന്നെ കാവൽ ചെയ്തു ശുശ്രൂഷിപ്പാൻ വന്നിടും, എന്നെ കാവൽ ചെയ്തു ശുശ്രൂഷിപ്പാൻ വന്നിടും, ദുഃഖിതനായോടിപ്പോ ഞാൻ മരുഭൂവിൽ കിടന്നാലും, എന്നെ ഓർത്തു ദൈവദൂതർ വന്നിടും, നേറ്റം സ്നേഹചൂടോടൊപ്പവുമായി വന്നിടും, ഏറ്റം സ്നേഹചൂടോടൊപ്പവുമായി വന്നിടും, നാളയെ കൊണ്ടൻ മനസ്സില്ലാവലേശം ഓരോ നാളും ദൈവമെന്നെ ോറ്റുന്നു, തന്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു, കാക്കകളെ വിചാരിപ്പിൻ വിതയില്ല കൊയ്തുവില്ല ദൈവമാവയ്ക്കായി വേണ്ടുന്നു, പുഷ്പങ്ങൾ കൂമാവൻ ശോഭക്കുന്നു, ലില്ലി പുഷ്പങ്ങൾ കൂമാവൻ ശോഭ നൽകുന്നു, പത്മശ്രീവിലേഖനാഞ്ഞ വസിച്ചാലും ഭയമില്ല, സ്വർഗം തോന്നെ പ്രിയൻ വന്നിടും, സാഹാദർശനത്താൽ വിവശന തീരും ഞാൻ, ആമഹേ കരുണേശ പൊന്നുകാതാ നീ എനിക്കാൽ
വേണ്ടതെല്ലാം ദയതോ നീ നൽകുമ്പോ എന്റെ ദേഹി വൃത്താകാലം എന്റെ ദേഹി വൃത്താകാലം എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ സാധു ഞാനി ക്ഷോണിതന്നിൽ ക്ലേശിപ്പ ഏതും കാര്യമില്ല എന്റെ ഉള്ളം ചൊല്ലുന്നു ഏതും കാര്യമില്ല ഉള്ളം ചൊല്ലുന്നു
തിരുവേണിട്ടോ തിരുവേണി ഉണ്ടോ ഇതിനകത്ത് ആ വി സി വർഗീസ് അച്ഛാ
അറയ്ക്കുമോൾ സ്വാവും പത്രണ്ടും വയസ്സുഹായമായ സത്യക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി
നമ്മുടെ വിലവടമാറാകട്ടെ ആമേൻ.
തന്റെ അസ്തുകളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായത് എന്തുമ്പരാൻ പരിശുദ്ധൻ 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 ഒരുങ്ങളിൽ സ്തുതി ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ
പരിശുദ്ധനാകുന്നു
ദൈവമേ നീ പരിശുദ്ധനാകുന്നു
നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുറിച്ചിറങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കർണ ചെയ്യണമേ
ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ
മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുറിച്ചിറങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കർണ ചെയ്യണമേ
കർത്താവേ ഞങ്ങളോട് കർണ ചെയ്യണമേ
ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കർണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ നമസ്കാരം ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കർണ ചെയ്യണമേ
ദൈവമേ നിനക്കസ്തുതി സൃഷ്ടാവേ നിനക്കസ്തുതി പാപികളായ
രാജാവേ ബാറയ്ക്കുമോ
സർഗസ്നായ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം
നിന്റെ രാജ്യം വരേണമേ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളെ ഇടക്കാരോട് ഞാൻ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ആ ദുഷ്ടമന്ത്രം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്നാൽ രാജ്യ ശക്തി മോത്തവും നേക്ക് നിനക്കുള്ളതാകുന്നു ആമീൻ
കൃപതറിഞ്ഞു മറിയുമേ നിനക്ക് സമാധാനം
നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീയിൽ വാഴ്ത്തപ്പെട്ടവളാവുന്നു നിന്റെ വീട്ടിൽ ഫലമായി നമ്മുടെ കർത്താവായ ശമിശിയ വാഴ്ത്തപ്പെട്ടവനാവുന്നു മുതലേ അറിയാമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി അപ്പോഴപ്പോൾ ഞങ്ങളുടെ മരണസമയത്തിലും ീന്ദ്രപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ
ബാറയ്ക്കുമോൾ ഞങ്ങളുടെ കർത്താവായ ശ്രമിക്കുക ഞങ്ങൾ നിങ്ങളേക്ക് അടുത്തു വന്നിരിക്കുന്ന ഈ സമയത്ത് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ വഴിയാത്ര ചെയ്യുമ്പോൾ ഞങ്ങളെ ഭരിക്കണമേ ഞങ്ങൾ തിരികെ വരുമ്പോൾ ഞങ്ങളെ ഏറ്റുപറയണമേ ഞങ്ങൾ ഉണർന്നിരിക്കുമ്പോൾ ഞങ്ങളെ കാത്തുകൊള്ളണമേ ഞങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ രക്ഷാകരമായ നസീബായ ഞങ്ങളെ മറക്കണമേ ഞങ്ങൾ ലോകത്തിനെ വിശ്വസിക്കപ്പെടുകയും പാപത്തിന് മരിച്ച കബറടക്കപ്പെടുകയും ചെയ്തുകൊണ്ട് ബാക്കിയുള്ള സത്യമായ ജീവനാകുന്ന നിന്നെ ജീവിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ഞങ്ങളോടുള്ള അതിന്റെ സർവകൃപകൾക്കും സഹായങ്ങൾക്കും വേണ്ടി ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്ക് ഇടപെടാതെ ജയകരമായ സ്തുതിപ്പുഴ നിനക്ക് പാടുവാൻ ഞങ്ങൾക്ക് സംഗതിയാക്കുകയും ചെയ്യണമേ ഓശോല സുബാൻമീൻ ബാറയ്ക്കുമോർ
ദൈവതിരുനാമഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. അഭിമന്യ തിരുമനസ് സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, ശാന്തമായി ഒരിക്കൽ കൂടി പ്രത്യേകിച്ച് ദൈവമാതാവിന്റെ മധ്യസ്ഥതയിൽ വേർതിരിക്കപ്പെട്ട ഈ ദിനം ദൈവസ്ഥലായിരിക്കാൻ ദൈവം നമുക്ക് കരുണ ചൊരിഞ്ഞതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആയിരിക്കുന്ന സ്ഥാനത്ത് ശക്തിയോടും ദൈവാശ്രയബോധത്തോടും ഈ ഭാഗം ശുശ്രൂഷയുടെ ഭാഗമാകാൻ ദൈവം കനിയട്ടെ. നമ്മുടെ കൂട്ടായ്മകളിലൊക്കെ ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് ഏറ്റവും അനുഗ്രഹമാണ്. ഓരോ നിമിഷവും അത്ഭുതകരമായി തന്റെ ബലമുള്ള കരങ്ങളിൽ തമ്പുരാൻ നമ്മളെ നടത്തുന്നു. ദൈവം ചെയ്യുന്ന നന്മകൾക്ക് എത്ര നന്ദി പറഞ്ഞാലും എത്ര സ്തുതി അർപ്പിച്ചാലും മതിയാവില്ല. പ്രതികൂലതകളും പ്രതിസന്ധികളും മമ്പരങ്ങളും കഷ്ടതകളും നിറഞ്ഞ ഈ ലോകത്തിൽ ഒരുപക്ഷെ മറ്റാരിലും ആശ്രയിക്കാൻ നമുക്ക് സാധ്യത ഇല്ലാതിരിക്കുമ്പോഴും നമ്മൾ കുറവുള്ളവരാണെന്ന് അറിഞ്ഞിട്ട് തന്നെ നിലവിളിക്കുമ്പോഴൊക്കെ അടുത്തു വരികയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ആ വലിയ കരങ്ങളെ നന്ദിയോടെ നമുക്ക് ഓർക്കുകയും ആ ദൈവത്തെ നന്ദി കുറഞ്ഞ ഹൃദയത്തോടെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. നമുക്കറിയാമല്ലോ ഈ ദിനങ്ങളിൽ ഈ രാജ്യം മുഴുവൻ താങ്ക്സ് ഗിവിംഗ് ആഘോഷിക്കേണ്ട കോണ് ഒരുങ്ങുക. ഒരാഘോഷം എന്നതിനേക്കാൾ ഉപരി താങ്ക്സ് നന്ദി എന്നൊരു പദം ഒരുപക്ഷെ ലോകത്തിൽ ഏറ്റവും മൂല്യമേറിയ ഏറ്റവും കൂടുതൽ ആഴമേറിയ ഒരു പദമാണ് നന്ദി. ഒരുപക്ഷെ നമ്മൾ ജനിച്ച് വീണ് മുതൽ മരിക്കുന്ന അവസരം വരെയും നമ്മൾ ജീവിക്കുന്ന ഓരോ സാഹചര്യങ്ങളിലും ഓരോ നിമിഷങ്ങളിലും ഒരുപാട് ആളുകൾക്ക് നന്ദി കരേറ്റേണ്ട ജീവിതമാണ് നമ്മുടെ. അത് നാം ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ജീവിച്ചവർ മാത്രമൊന്നുമല്ല, മൺമറിഞ്ഞു പോയി പല ആളുകളും ഈ ലോകത്തിലേക്ക് ചെയ്ത സംഭാവനകളൊക്കെ അത് ആത്മീയ ബാധയിൽ കൂടിയാണെങ്കിലും അല്ലാത്തതിൽ കൂടിയാണെങ്കിലും അനുഭവിക്കുമ്പോൾ അവരെയൊക്കെ ചേർത്ത് നന്ദി പറയാൻ ഒരുപക്ഷെ ഒരായുസ് പോരാന്നൊരു വിചാരം. അതിനേക്കാൾ ഉപരി ഓരോ നിമിഷവും ഒരു ശ്വാസത്തിന് പോലും തടസ്സം വരാതെ പരിപാലിക്കുന്ന ദൈവത്തെ ദൈവം ചെയ്യുന്ന ഉപകാരങ്ങൾക്കും കൃപകൾക്കും ഒരുപക്ഷെ എന്തു തന്നെ പകരം ചെയ്യാൻ നമുക്കൊന്നുമില്ല. നൂറാം സങ്കീർത്തനം ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്, സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയെ ആർപ്പിടുവിൻ, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ, സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വന്നുകൂടുവിൻ, യഹോവ തന്റെ ദൈവം എന്നറിവിൻ, അവൻ നമ്മെ ഉണ്ടാക്കി നാം അവനുള്ളവരാകുന്നു, അവന്റെ ജനവും അവൻ മേയിക്കുന്ന ആടുകളും തന്നെ, അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതികളോടുകൂടെ വരുവിൻ, അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവിൻ, യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്, അവന്റെ വിശ്വസ്തത തലമുറ തലമുറയോടിയിരിക്കുന്നു. എല്ലാവർക്കും ഈ കാണാം, വളരെ അറിയാം ഈ സങ്കീർത്തനം. ദൈവം തരുന്ന നന്മയ്ക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം പാടുന്ന ഒരു സുന്ദരകരമായ ഒരു സ്തോത്രഗീതമായത്. പക്ഷേ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ചെയ്തതെല്ലാം ദൈവമാണെന്നുള്ള ഒരു തിരിച്ചറിവിൽ നമുക്ക് ലഭിക്കുന്നത് തന്നെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന വലിയൊരു ബോധ്യമാണ്. പരിശുദ്ധാത്മാവ് ആ ബോധ്യം നൽകുമ്പോൾ ആ ദൈവകൃപയ്ക്ക് അനുസൃതമായി നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമപ്പെടുത്താം. പ്രത്യേകിച്ച് ഈ ദിനങ്ങളിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർക്കാനുള്ളത്, നവംബർ 20-ാം തീയതി ഇയോബ് ഫിലോസഫർമേനയുടെ ഓർമ്മയാണ്. അദ്ദേഹം മൗണ്ട് താബോർ ദേറ പത്തനാപുരത്താണ് കബറടങ്ങിയിരിക്കുന്നത്. ദീർഘകാലം ഡൽഹി സിദ്ധാസനത്തിന്റെ മെത്രാപ്പോലിത്തെ സേവനമനുഷ്ഠിക്കുകയും പത്തനാപുരം ആശ്രമത്തിലെ ഒരു താപസ ശ്രേഷ്ഠന്റെ എല്ലാ മഹത്വവും കാത്തു സൂക്ഷിച്ച ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അതോടൊപ്പം തന്നെ വളരെ പ്രാധാന്യത്തോടെ കോട്ടയം പഴയ സമരാറിൽ കബറടക്കപ്പെട്ട പുൽക്കോട്ടിൽ ജോസഫ് ഡയനേഷ്യസ് 2-ാമന്റെ പിന്നെ ഓർമ്മയാണ്. അതോടൊപ്പം തന്നെ ഈ സഭയ്ക്ക് ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ലാത്ത പുതിയ സെമിനാറുടെ ശില്പി എന്ന് നമ്മൾ ഓർക്കുകയും അതുപോലെ തന്നെ മലങ്കര സഭയ്ക്ക് ലോകമറിയത്തക്കവണ്ണം തന്റെ വ്യക്തിപ്രഭാവങ്ങളിൽ കൂടി ഒരു അറിവ് പകർന്നു കൊടുത്ത ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് പത്താപുരത്തയുടെ, ഒരുപക്ഷെ സഭയ്ക്കൊക്കെ ഇങ്ങനെ ഒരു വ്യക്തിയെ കിട്ടുക എന്നൊക്കെ പറയുന്നത് വളരെ റയറാണ്. സഭയ്ക്ക് അത് മലങ്കര സഭയ്ക്ക് മാത്രമല്ല എല്ലാ സഭകളും വെച്ച് നോക്കുമ്പോൾ അതീവ ബുദ്ധിശാലിയും അറിവും താഴെ ഭൂമിയിലെയും ഉയരങ്ങളിലെ ആകാശത്തിലെയും ഒക്കെ അറിവുകൾ ഒരുപോലെ സമന്വയിപ്പിച്ച് കൊണ്ട് നടന്ന, എന്നാൽ അദ്ദേഹത്തിന്റെ മുഖം കാണുമ്പോൾ തന്നെ ഒരു വിജ്ഞാനിയുടെ മുഖമാണ്. അത്രമാത്രം ഈ സഭയ്ക്ക് എന്നും ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പുറത്ത്. ഇന്നും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ അനശ്വരമാണ്. ഈ രണ്ട് പിതാക്കന്മാരെയും 24-ാം തീയതി ഓർക്കുന്നു. അവരുടെയൊക്കെ മധ്യസ്ഥത നമുക്ക് കാവലും കോട്ടയമായിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ദൈവോചന ശുശ്രൂഷ നിർവഹിക്കുന്നത് നമുക്കൊക്കെ സുപരിചിതനായ ബഹുമാനപ്പെട്ട പി സി ഓറച്ചനാണ്. പി സി ഓറച്ചൻ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ കേൾക്കുന്നവരുടെ മനസ്സിൽ സന്തോഷമാണ്. കാരണം വളരെ കൃത്യമായി സംസാരിക്കുവാനും വിഷയങ്ങളുടെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കുവാനും മനസ്സിലാകത്തക്കവണ്ണം അത് പറഞ്ഞ് ഉൾക്കൊള്ളിക്കാനും ഒക്കെ ഉള്ളൊരു അപാര കഴിവ് ദൈവം അച്ഛന് നൽകിയിട്ടുണ്ട്. ഒരുപാട് തിരക്കുകൾക്കിടയിലും ഒക്കെ ആണെങ്കിലും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കണം എന്ന് ആവശ്യപ്പെടുമ്പോൾ വടികൂടാതെ അച്ഛന്റെ സാന്നിധ്യം ഈ ശുശ്രൂഷയിൽ ഉണ്ടാകുന്നു എന്നുള്ളത് ഒരുപാട് സന്തോഷവും നന്ദിയോട് അച്ഛനെ ഓർക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട അച്ഛനെ സന്ധ്യമാന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം സുവിശേഷ ഗീതങ്ങളിലെ 248-ാമത്തെ ഗീതം ഒരു നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി ദൈവത്തിന്റെ സ്തോത്രം ചെയ്ത് അറിയിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ട വളരെ സുപരിചിതമായ ഒരു ഗീതമാണ്. നമുക്ക് ചേർന്ന് പാടാം.
നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നോ നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നോ നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാതീരേ. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോരസ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോനസ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും നീ ചൊല്ലുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകജാതനായി നിന്നെ വിശ്വസിക്കുന്നു ഞാൻ. വരും കാലമൊക്കെയും നിൻ കൃപാവരങ്ങൾ ചൊരീകയെന്നിൽ. വരും കാലമൊക്കെയും നിൻ കൃപാവരങ്ങൾ ചൊരീകയെന്നിൽ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നോ നന്ദി ചൊല്ലുന്നു ഞാൻ.
തിരുവചന ധ്യാനത്തിനായി പ്രിയപ്പെട്ട പി സി അവർ ആദരവോടെ പറഞ്ഞു ചെയ്യും.
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ. അഭിവന്യ തിരുമേനി ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛൻ, വന്നിയ ആചാര്യ ശ്രേഷ്ഠരെ, ഇന്നത്തെ സുബോറ പ്രയറിൽ സംബന്ധിക്കുന്ന ഏറ്റവും ആദരണീയരായ ബഹുമാനവും സ്നേഹവും നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ക്രിസ്തു യേശുവിന്റെ നിസ്തുല്യ നാമത്തെ സ്നേഹമെന്നല്ല അറിയിക്കുന്നു. സുബോറ പ്രയർ ഏറ്റവും അനുഗ്രഹീതമായി നടക്കുന്നതിനെ അവർ ദൈവത്തെ സ്തുതിക്കുന്നു. രാജേഷത്തിന് അതിന് ശ്രേഷ്ഠമായ നേതൃത്വം നൽകുന്നു. നമ്മളെല്ലാവരും ചേർന്ന് പ്രിയപ്പെട്ട അച്ഛന്മാരും ഇതിനെ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവരുമെല്ലാം ചേർന്ന് കൈത്താങ്ങുകൾ നൽകിക്കൊണ്ടിരിക്കുന്നു വർഷങ്ങളായിട്ട്. പിന്നെ തിരുമേനി ഒന്ന് ചുമതല എടുത്തപ്പോൾ മുതൽ ഏറ്റവും ശ്രേഷ്ഠമായി. അതിന് തിരുമേനി വളരെ ദിവസനദിയിൽ പ്രാർത്ഥനയോടുകൂടി ഈ ഭദ്രാസനത്തെ ഏറ്റവും അനുഗ്രഹീതമായി കൊണ്ടുപോകാനായിട്ട് പ്രാർത്ഥനയോടുകൂടി ദൈവത്തിൽ ശരണപ്പെട്ട ശുശ്രൂഷകൾ നിർവഹിക്കുന്നു. അതുകൊണ്ട് ഈ കൂടിവരവ് എല്ലാ അർത്ഥത്തിലും ഏറ്റവും അനുഗ്രഹീതമാണ്. ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും ദൈവവചനവുമായി നിങ്ങളുടെ കൂടെ ചിന്തിപ്പാൻ തക്കോണ്ണം ബലഹീനനായ എനിക്ക് ദൈവം അവസരം നൽകിയതിനെ അവർ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ദേശം മുഴുവൻ നന്ദി ചൊല്ലുന്നതായ ദിവസമാണ്, താങ്ക്സ് ഗിവിംഗ് ഡേ ആണ്. ഫിലിപ്പ് ലേഖനം 4:6 നമ്മൾ വായിക്കുന്നത് പോലെ, ഫിലിപ്പിയൻസ് ചാപ്റ്റർ നമ്പർ 4:6, ഡു നോട്ട് ബി ആൻഷ്യസ് അബൌട്ട് എനിതിങ് ബട്ട് ഇൻ എവറിതിങ് ബൈ പ്രയർ ആൻഡ് സപ്ലിക്കേഷൻ വിത്ത് താങ്ക്സ് ഗിവിംഗ് ദറ്റ് യുവർ റിക്വസ്റ്റ് ബി മെയ്ഡ് നോൺ ടു ഗോഡ്. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദിവസങ്ങളിൽ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. സാധാരണ നമ്മൾ എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിയുമ്പോൾ താങ്ക്സ് എന്ന് പറയുന്നത് വി ആർ ഗിവിംഗ് താങ്ക്സ് വെൻ വി ആർ ഗെറ്റിംഗ് സംതിങ്. അത് ഒരു ആഫ്റ്റർ മാത്തായിട്ട് നമ്മൾ ചെയ്യുന്നതായ കാര്യം. എന്നാൽ ഇവിടെ പറയുന്നത് നമ്മൾ അങ്ങോട്ട് സപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ താങ്ക്സ് ഗിവിങ്ങോടുകൂടി കൊടുക്കാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. ദൈവസന്നിധിയിൽ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടാതെ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാലും അപേക്ഷയാലും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതിന് ഇപ്പോഴേ നന്ദി ചൊല്ലിക്കോളാനാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അനേകരും വളരെ ഭാരത്തോടും പ്രയാസത്തോടും വേദനയോടും കൂടിയിരിക്കുന്ന ധാരാളം വിഷയങ്ങളൊക്കെ ഉണ്ടാവാം. സാധാരണ ജീവിതമാണല്ലോ, നമ്മൾ ബലഹീനരായ മനുഷ്യരാണ്. അപ്പോൾ അമിതമായ ആങ്സൈറ്റി ഒന്നും കൂടാതെ, ഡിപ്രഷനൊന്നും കൂടാതെ, ഫ്രസ്ട്രേഷൻ ഒന്നും കൂടാതെ ദൈവത്തിന്റെ സന്നിധിയിൽ സ്തോത്രത്തോടുകൂടി നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും അത് ലഭ്യമാകുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടി സമർപ്പിക്കാൻ തക്കവണ്ണം ഈ താങ്ക്സ് ഗിവിംഗിന്റെ ദിവസങ്ങളിൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അധികം മുഖപുരകളൊന്നും കൂടാതെ കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചു കേട്ട വേദഭാഗത്തിൽ നിന്ന് രണ്ട് വാക്കുകൾ മാത്രം പരിചയപ്പെടാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്നായിരുന്നല്ലോ സക്കറിയാവിനോടുള്ള അറിയിപ്പായിരുന്നു. ലാസ്റ്റ് വീക്ക് വി റിമെമ്പേർഡ് ദ അനൗൺസിയേഷൻ ടു സക്കറായ യോഹന്നാൻ മാപ്ദാനയുടെ ജനനത്തെ പറ്റിയുള്ള അറിയിപ്പ് കൊടുക്കുകയാണ്. ഇവിടെ രണ്ട് വാക്കുകൾ മാത്രം, അതിന്റെ പശ്ചാത്തലം ഒന്നും പറയേണ്ട കാര്യമില്ല, നമുക്ക് വളരെ പരിചിതമാണ്. അവിടെ ആറാം വാക്യത്തിൽ സെയിന്റ് ലൂക്ക് ചാപ്റ്റർ നമ്പർ 1 വേഴ്സ് നമ്പർ 6, ആൻഡ് ദേ വേർ ബോത്ത് റൈറ്റിയസ് ബിഫോർ ഗോഡ്. ഇരുവരും സക്കറിയായും എലിസബത്തും ദൈവസന്നിധിയിൽ നീതിയുള്ളവരായിരുന്നു. പിന്നെ കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു. വോക്കിംഗ് ബ്ലെയിംലെസ്ലി ഇൻ ഓൾ ദി കമാൻഡ്മെന്റ്സ് ആൻഡ് സ്റ്റാറ്റ്യൂട്ട്സ് ഓഫ് ദ ലോർഡ്, ദൈവത്തിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും എല്ലാം അനുഗ്രഹമായിട്ട് പൂർത്തീകരിക്കുന്നവരായിരുന്നു. അതിൽ നിന്ന് ആദ്യം നമ്മൾ ചിന്തിക്കുന്നത് ദ റൈറ്റിയസ് എന്നുള്ള വാക്ക്, നീതിയുള്ളവരായിരുന്നു എന്നുള്ളത്. രണ്ടാമത് നമ്മൾ ചിന്തിക്കുന്ന വാക്ക് 11 വാക്യം, അപ്പോൾ കർത്താവിന്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നവനായിട്ട് അവന് പ്രത്യക്ഷനായി. ആൻഡ് ദേ വിൽ അപ്പിയർ ടു ഹിം ആൻ ഏഞ്ചൽ ഓഫ് ദി ലോർഡ് സ്റ്റാൻഡിംഗ് ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദി ഓൾട്ടർ ഓഫ് ഇൻസൻസ്. റൈറ്റ് സൈഡ്, ഒന്നാമത്തെ വാക്ക് റൈറ്റിയസ്, രണ്ടാമത്തെ വാക്ക് റൈറ്റ് സൈഡ്. ആദ്യത്തേത് നീതി ഉള്ളവരായിരിക്കുക, നീതിമാനായിരിക്കുക. രണ്ടാമത്തേ വലതുഭാഗം. ഈ രണ്ട് വാക്കുകളും നമ്മൾ ആദ്യം ഒന്ന് കണ്ടതിന് ശേഷം ഇത് പരസ്പരം ബന്ധമില്ലാത്തതാണെന്ന് ഇപ്പം നമുക്ക് തോന്നുമെങ്കിലും അവസാനത്തെ നമ്മുടെ ചിന്തയിലേക്ക് വരുമ്പോൾ അത് തമ്മിലുള്ള ബന്ധം എന്ത് എന്നും നീതിമാനായിരിക്കുന്നതും വലതുഭാഗവും തമ്മിലുള്ള ബന്ധം, പ്രത്യേകിച്ച് ഓർത്തഡോക്സ് ആരാധനയിൽ അതിന്റെ പ്രാധാന്യം എന്ത് എന്നുള്ളതും നമ്മൾ സക്കറിയാവിന്റെ ജീവിതമൊക്കെ പഠിക്കുമ്പോൾ, ഈ സുവിശേഷത്തിൽ നിന്ന് ദൂതൻ വലതുഭാഗത്ത് നിൽക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് അതെങ്ങനെ പ്രാവർത്തികമാക്കണമെന്നുള്ള ചില പ്രായോഗിക വശങ്ങളും കൂടി ചിന്തിച്ചു. അതാണ് ഓർത്തഡോക്സിയുടെ കാതലെന്നും നമ്മുടെ സാക്രമെന്റിന്റെയും നമ്മുടെ നോയമ്പ് ഉപവാസങ്ങളുടെയും ആരാധനയുടെയും ലിറ്റോർജിയുടെയും, എസ്പെഷ്യലി വി ആർ വർഷിപ്പിംഗ് ത്രൂ അവർ ലിറ്റോർജി. ആരാധന എന്ന് പറയുന്നതിന് രണ്ടു ഒരു വാക്ക് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിലും നമ്മളെ ചെയ്യുന്ന ശുശ്രൂഷകളുടെ മഹാത്മ്യം എന്തെന്നും തിരിച്ചറിഞ്ഞ് നമുക്ക് കൂടുതൽ ദൈവഭക്തിയോടുകൂടി ജീവിപ്പാൻ നമ്മുടെ സഭാജീവിതം നമ്മളെ ഇടയാക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുവാനായിട്ടാണ് ഈ വിഷയം തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് നീതിമാനായിരിക്കുക എന്നുള്ളത്, സക്രിയാവ് നീതിമാനായിരുന്നു, അതുകൊണ്ട് തീർച്ചയായിട്ടും ദൈവ സക്രിയാവിന്റെ നിലവിളിയും പ്രാർത്ഥനയും കേട്ടു. എങ്ങനെയാണ് നമുക്ക് നീതിമാന്മാരായിരിക്കേണ്ട കോണമുള്ള വിളി എന്താണ്, നമ്മൾ എന്താണ് അതിൽ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ആദ്യമേ ഒന്ന് ചിന്തിച്ചു നോക്കാം. യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, 1 ജോൺ അതിന്റെ 3:7 chapter 3:7, ഹൂഎവർ പ്രാക്ടീസസ് റൈറ്റിയസ്നെസ് ഈസ് റൈറ്റിയസ്, അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതി ചെയ്യുന്നവൻ നീതിമാനാകും. ആരാണ് നീതിമാൻ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം, നീതി ചെയ്യുന്നവൻ നീതിമാനാണ്. സക്രിയാവ് നീതിമാനായിരുന്നു, പക്ഷെ നമ്മൾ നീതി ചെയ്യുവാണെങ്കിൽ നമുക്ക് നീതിമാനായിട്ടിരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതായ കാര്യം. വീണ്ടും നമ്മൾ റോമാലേഖനത്തിൽ നമ്മൾ കാണുന്നതായ കാര്യം, റോമാലേഖനത്തിന്റെ 3:24 വാക്യങ്ങൾ, റോമൻസ് ചാപ്റ്റർ നമ്പർ 3:24 അവിടെ നമ്മൾ കാണുന്നത്, അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രയെ നീതീകരിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മൾ നീതീകരിക്കപ്പെടുക എന്നുള്ളത് സൗജന്യമായ ദൈവത്തിന്റെ ഒരു ദാനമാണ്. എങ്ങനെയാണ് അത് സാധിക്കുക? 25 വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പുറമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ. അപ്പോ ദൈവം തന്റെ നീതിയെ പ്രദർശിപ്പിക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തിന്റെ നീതി നമുക്ക് കിട്ടുന്നത് നമുക്ക് അർഹമായിരിക്കുന്ന പാപങ്ങളുടെ ശിക്ഷ അത് നമ്മളിൽ നിന്ന് അകറ്റിക്കളയുകയാണ്. അപ്പം ദൈവം നമ്മളോട് പൊറുക്കുന്നു, ഗോഡ്സ് റൈച്ചിയസ്നെസ് ബിക്കോസ് ഇൻ ഹിസ് ഡിവൈൻ ഫോർബെയറൻസ്. ഫോർബെയറൻസ് എന്ന് പറഞ്ഞാൽ പേഷ്യൻസ്, സെൽഫ് കൺട്രോൾ എന്ന മീനിങ്. ഹി ഹാഡ് പാസ്ഡ് ഓവർ ഫോർമർ സിൻസ്, നമ്മുടെ പാപങ്ങളെ, കഴിഞ്ഞുപോയ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോയിരിക്കുന്ന പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുകയാണ്. അങ്ങനെയാണ് ദൈവം തന്റെ നീതിയെ നമ്മളിൽ പ്രദർശിപ്പിക്കുന്നത്. താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനുമാകേണ്ടത്. അപ്പൊ അതിന്റെ അർത്ഥം മനസ്സിലായെന്ന് വിശ്വസിക്കും. ഇറ്റ് വാസ് ടു ഷോ ഹിസ് റൈച്ചിയസ്നെസ് അറ്റ് ദ പ്രസന്റ് ടൈം സോ ദാറ്റ് ഹി മൈറ്റ് ബി ജസ്റ്റ് ആൻഡ് ദ ജസ്റ്റിഫയർ ഓഫ് ദി വൺ ഹു ഹാസ് ഫെയ്ത്ത് ഇൻ ജീസസ്. ഇപ്പൊ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം, അതുകൊണ്ടാണ് ഹോസായ പ്രാർത്ഥനയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത്, എങ്കിലോ പുണ്യമാക്കുന്നവനും വെടിപ്പാക്കുന്നവനും എന്ന് പറഞ്ഞ് നമ്മൾ ചൊല്ലുന്നതായ പ്രാർത്ഥന. അപ്പൊ ആ നീതി, ദൈവത്തിന്റെ നീതിയിൽ നമ്മുടെ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുകയാണ് ദൈവനീതി എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പം യഥാർത്ഥമായി ദൈവനീതി എടുക്കുവാണെങ്കിൽ നമ്മളെ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം. എന്നാൽ യേശുക്രിസ്തു മൂലം നമ്മുടെ പാപങ്ങൾക്ക് പുറമെയും പൊറുതിയും ഫോർബെയറൻസും ഒക്കെ നൽകിയിരിക്കുന്നത് കൊണ്ട് നമ്മൾ നീതീകരിക്കപ്പെട്ടവരായി തീരുന്നു എന്നുള്ളതാണ്. പക്ഷേ കാൽവരി കുരിശിൽ കർത്താവ് നമുക്ക് വേണ്ടി നൽകിയ നീതിയെ, ഹൗ വി ക്യാൻ അറ്റെയിൻ ദാറ്റ് റൈച്ചിയസ്നെസ് ഫ്രം ഗോഡ്, എങ്ങനെയാണ് നമുക്കത് സാധിക്കുന്നത്? ഓർത്തഡോക്സ് ആരാധനയിൽ പഠിപ്പിക്കുന്ന കാര്യം സെയിന്റ് ലൂക്സ് ചാപ്റ്റർ നമ്പർ 18 വേഴ്സ് നമ്പർ 9 ഓൺവേർഡ്സ്. ലൂക്കോസിന്റെ സുവിശേഷം 18 അധ്യായത്തിന്റെ 9 മുതലുള്ള വാക്യങ്ങൾ പരിശോധിച്ചാൽ നമുക്കറിയാം. രണ്ടുപേര് പ്രാർത്ഥിക്കാനായിട്ട് ദേവാലയത്തിൽ പോകുന്നു, ഒന്ന് പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. ആ പശ്ചാത്തലമൊക്കെ നമുക്കറിയാമല്ലോ. ചുങ്കക്കാരന്റെ പ്രാർത്ഥന മാത്രം നമുക്ക് എടുക്കാം. വേഴ്സ് നമ്പർ 13 സെയിന്റ് ലൂക്ക് ചാപ്റ്റർ നമ്പർ 18 വേഴ്സ് നമ്പർ 13 18 അധ്യായത്തിന്റെ 13 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. But the tax collector, standing far off, would not even lift up his eyes to heaven, but beat his breast, saying, God, be merciful to me, a sinner. ചുങ്കക്കാരനു ദൂരത്തു നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ചു. ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. ഈ പ്രാർത്ഥനയാണ് അവിടെ, ഗോഡ് ബി മേഴ്സിഫുൾ ടു മീ എ സിന്നർ എന്നുള്ള പ്രാർത്ഥനയാണ് ഓർത്തഡോക്സ് ആരാധനയുടെ കാതൽ. കുറിയലായി സോൻ നോയമ്പൊക്കെ വരാനായിട്ട് പോവുക, അല്ലെ, വലിയ നോയമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയത്തെല്ലാം കുമ്പിട്ട് കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ പാവിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ്. അപ്പോ എന്ത് സംഭവിച്ചു എന്ന് നോക്കിയ അതിന്റെ എന്തായിരുന്നു അതിന്റെ ഫലം എന്ന് നോക്കിയ 14 വാക്യം, I tell you, this man went down his house justified. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. കണ്ടോ, അപ്പൊ നീതീകരിക്കപ്പെടുവാനുള്ള മാർഗം എന്ന് പറയുന്നത് കുറിയലായസോ എന്നുള്ള പ്രാർത്ഥനയാണ്. നീതീകരിക്കപ്പെടാനായിട്ടുള്ള മാർഗം കാൽവരി കുരിശിൽ കർത്താവ് തന്റെ പുറമെയിൽ നമ്മുടെ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുന്ന നീതി, അത് സ്വീകരിക്കാനായിട്ടുള്ള ഒരു മാർഗമുണ്ട്. നമ്മൾ മനസാന്തരപ്പെടുക, കർത്താവ് എന്നോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥി, ലോർഡ് ഹാവ് മേഴ്സി അപ്പോൾ മീ. നമ്മുടെ ആരാധന മുഴുവൻ നിങ്ങളുടെ മനസ്സ് നിറഞ്ഞൊന്ന് ചിന്തിച്ചു നോക്കി, നമ്മൾ പ്രമേയ സഭ ചെല്ലുന്ന സമയത്തും നമ്മുടെ വിശുദ്ധ കുർബാനയിലും ഒക്കെ നിങ്ങൾ നമ്മുടെ ഏത് പ്രാർത്ഥനകളും നമ്മൾ ഏത് കോലോകൾ എടുത്താലും എല്ലാം അനുതാപത്തിൻ്റെതായിരിക്കുന്ന പ്രാർത്ഥനകളായ എപ്പോഴും അതാണ് തുടക്കം ഒടുക്കം ഒക്കെ അനുതാപത്തോടുകൂടിയാണ്. ദൈവമാതാവിനെയും പരിശുദ്ധന്മാരെയും വാങ്ങിപ്പോരെല്ലാം ഓർക്കുന്നെങ്കിലും അതിനോട് ചേർന്ന് വരുന്നതാണ് അനുതാപം. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ, അങ്ങനെ കരുണ ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥനയും നമ്മുടെ ഈ ലിറ്റോർജിയും വർഷിപ്പും ഇത് തുടർച്ചയായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുക. അത് നല്ല മനസ്സോടുകൂടി നമ്മൾ അതിൽ സംബന്ധിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ വിശുദ്ധീകരണത്തിലേക്ക് ഉയരുവാൻ, നീതീകരണത്തിലേക്ക് ഉയരുവാൻ തക്കവണ്ണം സാധിക്കും എന്നുള്ളതാണ്. സക്രിയ പുരോഹിതൻ നീതിമാനായിരുന്നു, എനിക്കും നിങ്ങൾക്കും നീതീകരിക്കപ്പെടുവാനുള്ള സാധ്യത കാൽവരി കുരിശിലൂടെ കർത്താവ് കാണിച്ചു തന്നു. പക്ഷെ അത് കർത്താവെ കരുണയുണ്ടാകണമേ എന്ന പ്രാർത്ഥനയോടുകൂടി മാറത്തടിച്ച് കുമ്പിട്ട് നിലവിളിച്ച് നമസ്കരിക്കുന്നതിനുള്ള ഒരു വലിയ ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്. ഈ നീതിയുടെ പ്രാധാന്യം ഒന്ന് തിരിച്ചറിയണം. കർത്താവെ കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കേണ്ടതിന്റെ പ്രാധാന്യം മത്തായിയുടെ സുവിശേഷം 5 അധ്യായത്തിൽ നമുക്കറിയാം. ബിയാറ്റിറ്റ്യൂഡ്സ് ആണ് സെർമൻ ഓൺ ദി മൗണ്ട്. കർത്താവിന്റെ ഗിരിപ്രഭാഷണത്തിൽ നമുക്കറിയാം 8 കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെ രണ്ട് പ്രാവശ്യം ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യമാർക്കുള്ളതെന്ന് പറയുന്ന ബിയാറ്റിറ്റ്യൂഡ്സിൽ ടു ടൈംസ് റിപ്പീറ്റഡ്ലി കമ്മിങ് റൈച്ചിയസ്നെസ്. ആറാം വാക്യത്തിൽ പറയുന്നു, നീതിക്ക് വിശന്നു ദാഹിക്കുന്ന ഭാഗ്യവാന്മാർ അവർക്ക് തൃപ്തി വരും. ആറാം വാക്യത്തിൽ. പത്താം വാക്യത്തിൽ വായിക്കുന്നു, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. നിങ്ങളൊന്ന് നോക്കി, നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രസംഗിക്കുന്നത് ആത്മാവിൽ ദാരിദ്ര്യം ദുഃഖിക്കുന്നവര് സൗമ്യതയൊക്കെയാണ്, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, ഹൃദയശുദ്ധി ഒക്കെയാണ്. പക്ഷെ നീതിക്ക് വിശന്നു ദാഹിക്കുക, അവർക്ക് തൃപ്തി വരും. എന്തോ നീതി നമ്മളിപ്പോ കണ്ടു കഴിഞ്ഞു, കാൽവരി കുരിശിൽ കർത്താവ് നമുക്ക് വേണ്ടി തന്ന നമ്മുടെ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുന്ന പുറമെയാണ് നീതി. അതിനുവേണ്ടി നമ്മൾ കരുണയ്ക്ക് വേണ്ടി, കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി വിശന്നു ദാഹിക്കണം. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. നമ്മൾ അങ്ങനെ കർത്താവിന്റെ സന്നിധിയിൽ കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുകയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത്, നമ്മൾ 69-ാം സങ്കീർത്തനത്തിലൊക്കെ വായിക്കുന്നു, ഞാൻ ഉപവാസത്താൽ ആത്മതപനം ചെയ്തു, ഞാൻ അവർക്ക് നിന്ദയായി തീർന്നു. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. അപ്പോൾ ഇത് ഇന്ന് തിരിച്ചറിയാണ്ടക്കോണം. ലിറ്ററലി മറ്റു മീനിങ് ഒക്കെ അതിനുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇന്ന് പെർസിക്യൂഷൻ ഒക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ, അല്ലെങ്കിൽ നമ്മുടെ വ്യവഹാരങ്ങളിൽ നമുക്കുണ്ടാകുന്ന അനീതി സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികളിലുള്ള അർത്ഥഫലങ്ങളൊക്കെ അതിനുണ്ട്. മറന്നുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത്. പക്ഷേ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ കണ്ടു, ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് അവന്റെ കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുക, നമ്മുടെ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുന്ന പുറമെയാണ് കർത്താവിന്റെ നീതി. അതിനുവേണ്ടി അപേക്ഷിക്കുമ്പോൾ, നമ്മൾ ആരാധനയ്ക്ക് വേണ്ടി നിൽക്കുമ്പോൾ, കർത്താവെ കരുണ ചെയ്യണമെന്ന് ചുങ്കക്കാരൻ പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിക്കുമ്പോൾ, ധാരാളം ഉപദ്രവങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമുക്കുണ്ടാകും. പക്ഷേ അതെല്ലാം സ്വർഗരാജ്യത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് എന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുക. ഇനി ഈ നീതി നമ്മളിങ്ങനെ പ്രവർത്തിക്കുന്ന സമയത്ത് അതിന്റെ പ്രാക്ടിക്കൽ സൈഡ് നമുക്കൊന്ന് നോക്കാം. അതിന്റെ 112-ാം സങ്കീർത്തനത്തില് നീതിമാൻ, നമ്മൾ നീതിമാന്മാരെ പറ്റി പറയുന്ന ധാരാളം കാര്യങ്ങളുണ്ടെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ചിന്തിച്ച് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. 112-ാം സങ്കീർത്തനത്തിന്റെ 6-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, Psalms 112:6. ഫോർ ദ റൈച്ചിയസ് വിൽ നെവർ ബി മൂവ്ഡ്. അവൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല. ഹി വിൽ ബി റിമെമ്പേർഡ് ഫോർ എവർ. അവൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല. നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കും. നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കും. സാധാരണ നമ്മൾ വാങ്ങിപ്പോയ പരിശുദ്ധന്മാരുടെ ഓർമ്മ പെരുന്നാൾ നടത്തുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. എന്നാൽ ആ ഓരോ നീതിമാനും ജീവനോടിരിക്കുമ്പോൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടെ താഴോട്ട് പറയുന്നുണ്ട് കേട്ടോ. അതും കൂടെ ഉണ്ട്. അത് ഓർമ്മയ്ക്ക് വേണ്ടി മാത്രം വെച്ചേക്കുന്ന ഒരു ഓർമ്മയിലിരിക്കും ചെറിയ. പക്ഷെ ഓർമ്മയിൽ ഇരിക്കണമെങ്കിൽ എങ്ങനെയാണ് ഓർമ്മയിലിരിക്കാൻ പറ്റുന്നത് എന്നുള്ളത് താഴോട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് 7 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാല് എങ്ങനെയാണ് ഈ ഓർമ്മയിൽ ഇരിക്കാൻ സാധിക്കുന്നത് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ദുർവർത്തമാന നിമിത്തം അവൻ ഭയപ്പെടുകയില്ല. അവന്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും. അവന്റെ ഹൃദയം ഭയപ്പെടാതെ സ്ഥിരമായിരിക്കുന്നു. അവൻ ശത്രുക്കളിൽ തന്നെ ആഗ്രഹം നിവർത്തിച്ചു കാണും. അവൻ വാരി വിതറി ദരിദ്രർക്ക് കൊടുക്കുന്നു. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. ഇങ്ങനെയാണ് അവൻ നിലനിൽക്കാൻ പോകുന്നത് കേട്ടോ. അവന്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും. ഇത്രയും കാര്യങ്ങൾ ചെയ്തവരെ പറ്റിയാണ് നമ്മൾ ഓർമ്മയിൽ, നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കുമെന്ന് പറയുന്നത്. അപ്പോൾ ഹി ഈസ് നോട്ട് അഫ്രൈഡ് ഓഫ് ബാഡ് ന്യൂസ്, ഹിസ് ഹാർട്ട് ഈസ് ഫോർം ട്രസ്റ്റിംഗ് ഇൻ ദ ലോർഡ്. നമുക്കറിയാം ധാരാളം സോഷ്യൽ മീഡിയ ഒക്കെ ഒത്തിരി ശക്തമായിട്ട് അനേക വ്യാജവർത്തമാനങ്ങൾ, 23:1 വായിക്കുന്ന പോലെ വ്യാജവർത്തമാനം പരത്തരുത് എന്ന് പറയുന്നുണ്ട്. എനിക്കൊന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമായി എക്സ്പ്രസ് ചാപ്റ്റർ നമ്പർ 23:1. എന്നാൽ ഇവിടെ പറയുകയാണ്, ദുർവർത്തമാനങ്ങളൊക്കെ ഉണ്ടാകും, പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. പക്ഷേ അവന്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും. അവന്റെ ഹൃദയം ഭയപ്പെടാതെ സ്ഥിരമായിരിക്കുന്നു. ഹിസ് ഹാർട്ട് ഈസ് സ്റ്റഡി. ഹി വിൽ നോട്ട് ബി അഫ്രൈഡ് അണ്ടിൽ ഹി ലുക്സ് ഇൻ ട്രയംഫ് ഓൺ ഹിസ് അഡ്വേഴ്സറീസ്. ഹി ഹാസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫ്രീലി. ഹി ഹാസ് ഗിവൺ ടു ദ പുവർ. അവൻ വാരി വിതറി ദരിദ്രർ കൊടുക്കുന്നു. എങ്ങനെ ഈ വാരി വിതറി ദരിദ്രർ കൊടുക്കുന്നതെന്ന് അറിയാമോ? ഞങ്ങള് പിന്നെ ബെഹ്റയിലായിരുന്ന സമയത്ത് ഗിയോർഗിസ് മാർ യുവാനിസ് ഫിലിമേനയുടെ ഒക്കെ മാതൃക എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കയ്യിലൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല, വാരി വിതറി ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണെന്നറിയാമോ? അത് അവിടുന്ന് ഇവിടുന്ന് കടവെടുക്കും, മേടിച്ചിട്ടും മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാൻ തക്കവണ്ണം അദ്ദേഹത്തിന് സാധിച്ചിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഇല്ലായ്മയിലും വല്ലായ്മയിലും പ്രതിസന്ധികളിലുമെല്ലാം, അതുകൊണ്ടാണ് ദരിദ്രയായ ഒരു വിധവ 2 ചില്ലിക്കാശിട്ടു എന്ന് പറയുന്നത്. 2 ചില്ലിക്കാശിട്ടു. അത് തീർച്ചയായിട്ടും ഇന്നാൾ നമ്മൾ ചിന്തിച്ചാണ് പരിശുദ്ധ ദൈവമാതാവ് തന്റെ ഏകജാതനായ മകനെ കാൽവരി കുരിശിൽ നൽകുന്നതിന്റെ ഒരു മുന്നാസ്വാദനമായിട്ട് നമ്മളത് കണ്ടതാണ്. 2 ചില്ലിക്കാശ് എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റി ആൻഡ് ഡിവിനിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആണ് അവനെ പൂർണ്ണമായും ഭണ്ഡാരത്തിലേക്ക് സമർപ്പിച്ചു എന്ന് പറഞ്ഞാൽ ലോകരക്ഷയ്ക്ക് വേണ്ടി സമർപ്പിച്ചു എന്നൊരർത്ഥമൊക്കെ നമ്മൾ പണ്ട് ഒരു വചന ശുശ്രൂഷയിൽ നമ്മൾ കേട്ടതായ കാര്യമാണ്. അപ്പോൾ ആ വാരി വിതറ ചരിതർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലായ്മയുടെയും പ്രതിസന്ധികളുടെ നിലവിൽ ഉള്ളത് മുഴുവൻ കൊടുക്കാനുള്ള വിശാല മനസ്സ്, അങ്ങനെയാണ് നീതിമാനായി തീരുക എന്ന് പറയുന്നത്. സക്കായി എങ്ങനെ നീതിമാനായി? ഉള്ളതിൽ നിന്ന് എന്തെങ്കിലും കൊടുക്കുക വഴിയല്ല. അവിടെ സദ്യ തുടങ്ങുന്ന സമയത്ത്, ലഞ്ച് തുടങ്ങുന്ന സമയത്ത് ഒരു ധനവാനും 13 ദരിദ്രന്മാരുമായിരുന്നെങ്കിൽ സക്കായിയുടെ ലഞ്ച് അവസാനിക്കുന്ന സമയത്ത് 14 ദരിദ്രന്മാരായി. കർത്താവ് ചെയ്ത ഞാൻ എന്റെ വസ്തുക്കളിൽ പാതി ദരിദ്രം കൊടുക്കുന്നു, ഇനി ആരെന്തെങ്കിലും കബളിച്ചിട്ടെടുത്തിട്ട് ഉണ്ടെങ്കിൽ ഒന്നിന് 4 കൊടുക്കും. അത്രയും കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും സക്കായി തനിക്കുള്ളത് മുഴുവൻ വിൽക്കണം. കർത്താവിന്റെയും ശിഷ്യന്മാരുടെ അതേ പദവിയിലേക്ക് ഒറ്റയൊടുപ്പ് വിട്ട് ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി പ്രയാസപ്പെടുന്ന അനുഭവത്തിലേക്ക് വരണം. അപ്പോൾ വാരി വിതറ ദരിദ്രം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്കുള്ള സമ്പന്നതയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൊടുക്കുന്നതിന്, ഒരു പിച്ചക്കാശ് കൊടുക്കുന്നത് പോലെ കൊടുക്കുന്നതിന് വേണ്ടി, അങ്ങനെയല്ല അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നീതി എന്ന് പറഞ്ഞ വിശാലമായ അർത്ഥതലങ്ങൾ ഉണ്ടല്ലോ, അത് നമുക്ക് സ്വയം ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നീതിമാനായിരിക്കുക എന്ന് പറഞ്ഞ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് നീതിമാൻ ഓർമ്മയിലിരിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. നീതി ചെയ്യാൻ തക്കവണ്ണം നമുക്ക് സാധിക്കട്ടെ എന്ന് ഓർപ്പിക്കുകയാണ്. ഇനി രണ്ടാമത് നമുക്ക് ചിന്തിക്കാനായിട്ടുള്ള വാക്യം റൈറ്റ് സൈഡ് ഓഫ് ദി ഓൾട്ടർ എന്നുള്ളതാണ്, വലതു ഭാഗം. ഈ വലതു ഭാഗത്തിന് വളരെയേറെ പ്രാധാന്യം ഓർത്തഡോക്സ് ആരാധനയിലുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മുടെ പള്ളിയിലെ ശുശ്രൂഷകൾ നോക്കിക്കഴിഞ്ഞാല് അച്ഛന്മാരുമൊക്കെ മദ്ബഹായിലേക്ക് കയറുന്നത് നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ വലതുവശത്തൂടെ കയറുന്നത്. സത്യത്തിൽ പിന്നീട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഇമ്പോർട്ടൻസ് മുഴുവൻ നമ്മുടെ ഇടത് ഭാഗത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. മദ്ബഹായിൽ നമ്മുടെ ഇടത് ഭാഗം എന്ന് പറഞ്ഞാൽ ത്രോണോസിന്മേൽ പിതാവാം ദൈവം നമ്മളെ ഫേസ് ചെയ്തിരിക്കുന്നു. ആ പിതാവാം ദൈവത്തിന്റെ വലതു ഭാഗത്തിന് വലിയ പ്രാധാന്യമാണ്. ഞാൻ പറഞ്ഞു മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വലതു ഭാഗമല്ല, നമ്മൾ നിൽക്കുമ്പോഴത്തെ വലതു ഭാഗമല്ല, നമ്മുടെ ഇടതു ഭാഗം. പിതാവാം ദൈവം നമ്മളെ ഫേസ് ചെയ്ത് ത്രോണോസിൽ ഇരിക്കുന്നു. നമ്മൾ ആ തിരുമുഖത്തേക്ക് നോക്കിയാണ് നിൽക്കുന്നത്. അപ്പോൾ ആ പിതാവാം ദൈവത്തിന്റെ വലതു ഭാഗം, നോർത്ത് സൈഡ് ഓഫ് ദി ചർച്ച്, വടക്കു വശം, അതിന് വലിയ പ്രാധാന്യമുള്ളത്. വലതു ഭാഗത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് സീനിയർ അച്ഛന്മാരൊക്കെ ഉണ്ട് അവിടെ നിൽക്കും. അതുകൊണ്ടാണ് അതുവഴി അങ്ങോട്ട് നേരിട്ട് കയറത്തില്ല, മറ്റേ വശത്തൂടെ, തെക്ക് വശത്തൂടാണ് കയറുന്നത്. അകത്ത് കയറി മുത്തി 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 അങ്ങേയറ്റത്ത് ചെന്ന് നിൽക്കുക എന്ന് പറയുമ്പോൾ ആ വലതു ഭാഗത്തിന് വലിയ പ്രാധാന്യമുണ്ട്. എന്താണ് ഈ വലതു ഭാഗത്തിന് നമ്മുടെ ലിറ്റോർജിയിലുള്ള പ്രാധാന്യം എന്ന് പെട്ടെന്ന് നോക്കാം. ഇത് പഴയ നിയമം മുതൽ നമ്മൾ കാണുന്നതാണ് ഈ വലതു ഭാഗത്തിന്റെ പ്രാധാന്യം. സാംസ് 89:13, ധാരാളം വാക്യങ്ങൾ ഉണ്ടെങ്കിൽ 2-3 വാക്യങ്ങൾ പറഞ്ഞാൽ മതിയല്ലോ. നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാവുന്നവരാണ്, നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. 89 സങ്കീർത്തനം 13 വാക്യം, നിനക്ക് വീര്യമുള്ള ഒരു ഭുജമുണ്ട്, നിന്റെ കൈ ബലമുള്ളതും നിന്റെ വലങ്കൈ ഉന്നതവുമാകുന്നു. നിന്റെ വലങ്കൈ ഉന്നതവുമാകുന്നു. ആൻഡ് ഹൈ ഈസ് ദൈ റൈറ്റ് ഹാൻഡ്. അപ്പോ വലങ്കൈക്ക് വലിയ പ്രാധാന്യം പറയുന്നു വലതു ഭാഗത്തിന്. 139 സങ്കീർത്തനം 10 വാക്യം, അവിടെയും നിന്റെ കൈ എന്നെ നടത്തും, നിന്റെ വലങ്കൈ എന്നെ പിടിക്കണ്ടായി. Right hand shall hold me. പുറപ്പാട് പുസ്തകത്തിന്റെ 15:6 വാക്യം, യഹോവേ, Exodus 15:6, യഹോവേ നിന്റെ വലങ്കൈ ബലത്തിൽ മഹത്വപ്പെട്ടു, യഹോവേ നിന്റെ വലങ്കൈ ശത്രുവിനെ തകർത്തു കളഞ്ഞു. ദൈ റൈറ്റ് ഹാൻഡ് ഓ ലോഡ് ഈസ് ബിക്കം ഗ്ലോറിയസ് ഇൻ പവർ, ദൈ റൈറ്റ് ഹാൻഡ് ഓ ലോഡ് ഹാഡ് ഡാഷ്ഡ് ഇൻ പീസസ് ദ എനിമി. അപ്പോൾ ആ വലങ്കൈ വലതു ഭാഗം ഇതിന് വലിയ പ്രാധാന്യമാണ്. കുറച്ചുകൂടെ നമ്മൾ ഈ പുതിയ നിയമത്തിലേക്കുള്ള കടന്നു വരവിനെ പറ്റി, അതിന്റെ പ്രാധാന്യത്തെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് സാംസ് ചാപ്റ്റർ നമ്പർ 110:1, 110 സങ്കീർത്തനം 1 വാക്യത്തിൽ, യഹോവ എന്റെ കർത്താവിനോട് അരളി ചെയ്യുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുകയാണ്, നീ എന്റെ വലതു ഭാഗത്തിരിക്കുക. കണ്ടോ, വലതു കൈ മാത്രം, എന്റെ വലതു ഭാഗം. അപ്പോ യഹോവ എന്റെ കർത്താവിനോട്, ദ ലോഡ് സെഡ് അൺ ടു മൈ ലോഡ്, അവിടെ ദ ലോഡ് എന്ന് പറയുന്നത് യഹോവയാണ്, പിതാവാം ദൈവമാണ്. സെഡ് അൺ ടു മൈ ലോഡ്, ദാവീദ് പറയുക മൈ ലോഡ് എന്ന് പറഞ്ഞാൽ എന്റെ കർത്താവ്. അത് യേശുവിനെ പറ്റിയുള്ള പ്രവചനമാണെന്ന് പിന്നീട് പുതിയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. ദാവീദ് തന്നെ കർത്താവ് എന്റെ കർത്താവിനോടെന്ന് പറയുന്നത് യേശു ക്രിസ്തു ദൈവത്തോട് സമനാണെന്നുള്ള, അല്ലെങ്കിൽ ദൈവത്തിൽ ഒരാളാണെന്നുള്ള സമർത്ഥിക്കുന്നതിന് വേണ്ടി പൗലോസിലത്ത് ഉപയോഗിക്കുന്ന കാര്യമാണ്. സിദ്ധ വൈ അറ്റ് മൈ റൈറ്റ് ഹാൻഡ് അണ്ടിൽ ഐ മേക്ക് ദൈൻ എനിമീസ് ദൈ ഫുട് സ്റ്റൂൾ. നീ എന്റെ ശത്രു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലതു ഭാഗത്തിരിക്കുക. അപ്പൊ ഈ വലതു ഭാഗത്തിന് വളരെ പ്രാധാന്യമുണ്ട്, ഓർത്തഡോക്സ് ആരാധനയിലുമുണ്ട്. യേശു ക്രിസ്തു ഇരിക്കുന്ന ഇടമാണ് വലതു ഭാഗം. കൊലോസ്യൻസ് ചാപ്റ്റർ നമ്പർ 3 വേഴ്സ് നമ്പർ 1. മൂന്നാം അധ്യായം ഒന്നാം വാക്യം കൊലോസ്യ ലേഖനം. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പി. കേട്ടോ, അതാണ് ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന ഇടം. അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വളരെ ശക്തമായിട്ട് ഓർമ്മിപ്പിക്കുന്നതായ കാര്യമാണ്. ക്രിസ്തു ഇരിക്കുന്നത് പിതാവിന്റെ വലതുഭാഗത്താണ്. അതായത് നമ്മളെ, തോമസിന്റെ ആ ഉദാഹരണം വീണ്ടും പറയുന്നു, നമ്മളെ നോക്കിയിരിക്കുന്ന പിതാവാം ദൈവത്തിന്റെ വലതുഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടതുവശം. അവിടെയാണ് എല്ലാം സത്യത്തിൽ ഏവങ്കേലിയം മേശ വെക്കേണ്ടത്. അവിടെയാണ് ഗോകുൽത്ത ഉയർത്തി കഴിയുമ്പോ എവിടെ വെക്കുന്നത്? ആ ഭാഗത്ത അല്ലേ? ഉയർത്തപ്പെട്ടവനായ കർത്താവിനെ പ്രതിഷ്ഠിക്കുന്നത് അവിടെ. ഇനിയും പഴയ അച്ഛന്മാർ ആരാധന ചൊല്ലുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങളുടെ നമ്മുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത്. മശിയാതമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന മഹോന്നതങ്ങളായിരിക്കണം എന്ന് പറയുമ്പോൾ അവരുടെ റൂബ്രിക്സില് അവര് ഈ പിതാവാം ദൈവത്തിന്റെ വലതുഭാഗം, അതായത് അവരുടെ ഇടത് കൈയുടെ ഭാഗത്തോട്ട് രണ്ട് കൈയും കൂടെ കൊണ്ടുപോകുന്ന പഴയ അച്ഛന്മാര് ചെയ്തത് ഒരു പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. അപ്പൊ ആ വലതുഭാഗത്തിന് വളരെ ഇമ്പോർട്ടൻസ് ആണ്. യേശു ക്രിസ്തു പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു എന്നുള്ളത്. ആക്ട്സ് ഓഫ് അപ്പോസ്തലസ് ചാപ്റ്റർ നമ്പർ 2 വേഴ്സ് നമ്പർ 33. അവൻ ദൈവത്തിന്റെ വലഭാഗത്തേക്ക് ആരോഹണം ചെയ്തു, പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി. ഇത്ര ക്ലിയർ ആ കാര്യങ്ങൾ. Therefore, being by the right hand of God exalted, അവൻ അങ്ങോട്ട് പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്തേക്കാണ് ആരോഹണം ചെയ്തു പോയതെന്ന്. ഇനി മത്തായിയുടെ സുവിശേഷം 26 അധ്യായം 64 വാക്യം, സെയിന്റ് മാത്യു ചാപ്റ്റർ നമ്പർ 26 വേഴ്സ് നമ്പർ 64. യേശു അവനോട്, ഞാനാകുന്നു ഇനി മനുഷ്യപുത്രൻ സർവശക്തന്റെ വലതുഭാഗത്തിരിക്കുന്നതും. യേശു ക്രിസ്തു തന്നെ പറയുന്നു, ഞാൻ ഇരിക്കാൻ പോകുന്നത് പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്താണ്, ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും. സെക്കൻഡ് കമ്മിങ്. അപ്പോ ജീസസ് സെഡ് അൺടു ഹിം, ദൗ ഹാസ് സെഡ് നെവർദലസ് ഐ സേ അൺടു യു, ഹിയർആഫ്റ്റർ ഷാൾ യു സീ ദ സൺ ഓഫ് മാൻ സിറ്റിംഗ് ഓൺ ദ റൈറ്റ് ഹാൻഡ് ഓഫ് പവർ. അപ്പൊ പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുകയാണ്. ഇനിയും അത് ആര് വീണ്ടും കാണുന്നു? സ്തേഫാനോസ് ചെമ്മാശൻ കല്ലെറിഞ്ഞു കൊല്ലപ്പെടുന്ന വേളയിൽ സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് ആക്ട്സ് ഓഫ് അപ്പോസ്തലസ് ചാപ്റ്റർ നമ്പർ 7 വേഴ്സ് നമ്പർ 56, അപ്പോസ്തല പ്രവൃത്തി 7:56, സ്തേഫാനോസ് ചെമ്മാശൻ അവസാനം പറയുന്നതായ കാര്യം, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. ബിഹോൾഡ് ഐ സീ ദ ഹെവൻസ് ഓപ്പൺ ആൻഡ് ദ സൺ ഓഫ് മാൻ സ്റ്റാൻഡിംഗ് ഓൺ ദി റൈറ്റ് ഹാൻഡ് ഓഫ് ഗോഡ്. പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നത് ഞാൻ കാണും. അപ്പോൾ വലതുഭാഗം എന്നുള്ളതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ നീതിമാൻ എന്നുള്ളതിന്റെ വിശദീകരണം നമ്മൾ കണ്ടു. ആരാണ്, എങ്ങനെയാണ് നീതിമാനാകേണ്ടത്, ആരാധനയിൽ എങ്ങനെയാണ് കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നത്, ദൈവത്തിന്റെ നീതി ലഭ്യമാകാൻ ഇടയാണ് നമ്മൾ കണ്ടു. വലതുഭാഗത്തിന് ഇത്രയേറെ പ്രാധാന്യം ഓർത്തഡോക്സ് ആരാധനയിൽ ഉണ്ടെന്ന് കണ്ടു. നമ്മുടെ ആരാധനാ സിസ്റ്റത്തിൽ തന്നെ വലതുഭാഗത്തിന് പ്രാധാന്യം കൊടുക്കി. അതുകൊണ്ടാണ് തൂക്കുറ്റിയൊക്കെ വീശുന്ന സമയത്ത് അവിടെ നിന്ന് വേണം വീശാൻ. പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് നിന്നുകൊണ്ട് ആ ഇമ്പകരമായിരിക്കുന്ന ശബ്ദത്തിൽ വേണം. ഈ കുഞ്ഞുങ്ങളൊക്കെ പലരും മധുഭായി, നിങ്ങളുടെ മക്കളൊക്കെ മധുഭായി കയറുന്നുണ്ട്, അവർക്ക് പറഞ്ഞു കൊടുക്കണം മക്കളെ, ദിസ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ഗോഡ് ദി ഫാദർ. യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യമാണ് അവിടെ കാണുന്നത്. വടക്കു വശത്തിന് വലിയ പ്രാധാന്യം ഉണ്ടല്ലോ. നിങ്ങളൊരു മാപ്പ് എടുത്താൽ തന്നെ അതിന്റെ ടോപ്പ് പോർഷൻ എന്ന് പറയുന്ന വടക്കു വശം, വടക്കു ഭാഗം അല്പം ഉയർന്നിരിക്കുന്നതെന്നാണ് ചിന്ത. അതുകൊണ്ടാണ് പുരോഹിതന്മാരെ കാലിൽ ചെരുപ്പിടുന്ന സമയത്ത് ഇടതുവശത്തെ ചെരുപ്പ് ആദ്യം ഇടുന്നത്, ഇടതു കാലല്ല ചെരുപ്പാ ഇടുന്നത്, അതിനുശേഷം വലതു കാലല്ലേ ഇട്ടു, പിന്നെ അങ്ങോട്ട് സ്റ്റെപ്പ് ചവിട്ടിയാ മേളോട്ട് ചവിട്ടി ചവിട്ടി ചവിട്ടിയാണ് മദ്ബഹയിലോട്ട് കയറുന്നത്. എന്നിട്ട് ഉയർന്ന സ്ഥലത്തേക്ക് ചെല്ലുന്നു എന്നുള്ള അർത്ഥത്തിൽ വടക്കു വശത്തേക്ക് പോകുന്നത്. അപ്പൊ ഇത് വലിയ പ്രാധാന്യങ്ങൾ ഇതിനെല്ലാം. നമ്മുടെ ആരാധന ഇത്ര കൃത്യമായി കാര്യങ്ങൾ ചെയ്തിരിക്കെ ഇത് മനസ്സിലാക്കി ആരാധനയെ സംബന്ധിക്കണമെന്നുള്ള വലിയ താല്പര്യത്തോടുകൂടി ഞാൻ ഈ വിഷയം പറയുന്നത്. ഇനി എന്താണ് ഇത് തമ്മിലുള്ള കണക്ഷൻ? ഞാൻ പറഞ്ഞു, ഇത് തമ്മിൽ നീതിമാനും വലതുഭാഗവും തമ്മിൽ വലിയ കണക്ഷനൊന്നും ആദ്യം തോന്നത്തില്ലെങ്കിലും ഒറ്റ വാക്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ കണക്ഷൻ മനസ്സിലാവും. മത്തായിയുടെ സുവിശേഷം 25 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നതായ കാര്യം ഇങ്ങനെയാണ്. സെയിന്റ് മാത്യു ചാപ്റ്റർ നമ്പർ 25 വേഴ്സ് നമ്പർ 31. മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിലിരിക്കും, സകല ജാതികളെയും അവന്റെ മുമ്പിൽ കൂട്ടും. അവരെ ഇടയും ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തന്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. കേട്ടോ, വലതുഭാഗത്തിന്റെ പ്രാധാന്യം പറയുകയാണ്. രാജാവ് തന്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ. എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു, എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിപ്പാൻ തന്നു, ഞാൻ അതിഥിയായിരുന്നു നിങ്ങൾ എന്നെ ചേർത്ത് കൊണ്ടു, നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, രോഗിയായിരുന്നു നിങ്ങൾ എന്നെ കാണുവാൻ വന്നു, തടവിലായിരുന്നു നിങ്ങൾ എന്റെ അടുക്കൽ വന്നു. അപ്പോ 6 കാര്യങ്ങൾ ചെയ്യണമെന്നാണ് പറയുന്നത്. വിശപ്പ്, ദാഹം, അതിഥി, നഗ്നത, തടവിലായിരിക്കുക, രോഗിയായിരിക്കുക, ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് നമ്മൾ ചെയ്യുന്നതായ കാര്യമാണ് നമ്മുടെ സ്വർഗരാജ്യത്തിന്റെ വലതു ഭാഗത്ത് നിർത്താനായിട്ട് പോകുന്നത്. ഇനി 37-ാം വാക്യമാണ് നമ്മളിപ്പം ചിന്തിച്ച് തമ്മിലുള്ള വലതുഭാഗവും നീതിമാനും തമ്മിലുള്ള ചേർന്നുള്ള ചിന്തയുടെ പൂർത്തീകരണം. 37-ാം വാക്യം, അതാണ് സുവിശേഷം 25-ാം അധ്യായം 37-ാം വാക്യം. അതിന് നീതിമാന്മാരവനോടെ, കർത്താവെ ഞങ്ങളെപ്പോൾ നിന്നെ വിശന്ന് കണ്ടിട്ട് ഭക്ഷിപ്പാൻ തരികയോ ദാഹിച്ചു കണ്ടിട്ട് കുടിപ്പാൻ തരികയോ ചെയ്തു? ഞങ്ങളെപ്പോൾ നിന്നെ അതിഥിയായി കണ്ടിട്ട് ചേർത്തുകൊണ്ടു, നഗ്നനായി കണ്ടിട്ട് ഉടുപ്പിക്കുകയോ ചെയ്തു? നിന്നെ രോഗിയായിട്ട് തടവിലോചിപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ നിന്റെ അടുക്കൽ വന്നു എന്ന് ഉത്തരം പറയും. രാജാവ് അവരോട്, നീതിമാന്മാരോട്, എന്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാർ ഒരുത്തൻ നിങ്ങൾ ചെയ്തിടത്തോളമെല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അരുളിച്ചെയ്യും. അപ്പോൾ നീതിമാന്മാരാണ് വലതുഭാഗം അവകാശിക്കാൻ പോകുന്നത്. അപ്പോൾ സക്കരിയാവ് നീതിമാനായിരുന്നു, ദൂതൻ വലതുഭാഗത്ത് നിന്നു എന്ന് നമ്മൾ അങ്ങ് കേട്ടുപോകുന്നതിന് പകരം ആ വലതുഭാഗത്തേക്ക് എനിക്കും നിങ്ങൾക്കും നീതി ചെയ്ത് ഒരു സാധ്യതയുണ്ട് എന്നുള്ളത് തിരിച്ചറിയാണ്ടൊക്കെ ഓണം സാധിക്കണം. നമ്മൾ ഇവിടുത്തെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞ് സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ വലതുഭാഗത്തുള്ളത് നീതിമാന്മാർക്കുള്ള ഇടമാണെന്നൊന്ന് തിരിച്ചറിയാണ്ടൊക്കെ വണ്ണം നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ ആരാധനാനുഷ്ഠാനങ്ങൾ അതിലേക്ക് നമ്മളെ നയിക്കുന്നതാണ്. ഇവിടെ പറയുന്നത് പോലെ നമ്മൾ ദൈവസന്നിധിയിൽ നന്ദി ചൊല്ലുമ്പോൾ നമ്മൾ വിശന്നിരിക്കുന്നവർക്കും നഗ്നരായിരിക്കുന്നവർക്കും ദാഹിച്ചിരിക്കുന്നവർക്കും അതിഥികൾക്കും രോഗികൾക്കും തടവിലായിരിക്കുന്നവർക്കും ഒക്കെ അവർക്ക് ആവശ്യമായിരിക്കുന്ന കാര്യങ്ങൾ ഈ ഏറ്റവും ഇളയ സഹോദരന്മാരിൽ ഒരുവനെ ചെയ്തിടത്തോളമല്ല എനിക്കാകുന്നു ചെയ്തത് എന്ന് തിരിച്ചറിഞ്ഞ് ആരാധനയെ സംബന്ധിക്കുമ്പോൾ അതിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ്, 6 ദിവസങ്ങളിൽ പ്രായോഗിക ജീവിതത്തിൽ വരുമ്പോൾ അതിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ജീവിച്ച് അനുഗ്രഹീതമായി വലതുഭാഗത്തുള്ള ഇമ്പകരമായ ശബ്ദത്തിന്റെ ഉടമകളായി തീരുവാൻ നീതി ചെയ്ത് നീതിമാന്മാരായി സക്രിയാവിനെ പോലെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുവാൻ, നമ്മുടെ ആത്മീയ ജീവിതം പൂർണ്ണതയിലെത്തിക്കുവാൻ തക്ക വേണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് നിങ്ങൾക്കും ഇടയാക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ഇളയ വാക്കുകളെ ഉപസംഹരിക്കുന്നു. അവസരം നന്ദി ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.
വളരെയധികം നന്ദിയുണ്ട്. ഐസക്കച്ചനെ ഇന്ന് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കാത്തതുകൊണ്ട് വാസ്തവത്തിൽ ഒരു വലിയ ഒരു പുതിയ അറിവിന്റെ കലവറ തുറന്നതുപോലെയാണ് ഈ വലതുവശത്തുള്ള ആശയങ്ങള്. ഞാൻ ഇത്രയൊന്നും ഇതുവരെ ചിന്തിച്ചിട്ടില്ല ഇതിനെപ്പറ്റി. വലതുവശത്ത് പ്രാധാന്യമുണ്ടെന്നറിയാം എന്നുള്ളതിനേക്കാൾ ഉപരിയായി ഇതിന് വലിയൊരു സഭയുടെ അതിന് ആഴമായ ഒരു ബോധ്യവും അതുപോലെ തന്നെ വേദവസ്ത്ര അടിസ്ഥാനവും പിതാക്കന്മാരുടെ ആ ഒരു തിരിച്ചറിവും ക്രിസ്തുവിന്റെ സാധ്യത ഇതെല്ലാം കൂടെ ചേർത്ത് അച്ഛൻ വലിയൊരു ഒരു മനസ്സിലാക്കിയത് വലതുവശത്ത് ഇത്രയും പ്രാധാന്യമുണ്ടെന്നുള്ളത് വളരെ ആഴമായ ഒരു അറിവ്. പ്രത്യേകിച്ച് സക്കറിയ പുരോഹിതന്റെ നീതിമാൻ എന്നുള്ളൊരു വാദത്തെ എടുത്തുകൊണ്ട് ഈ ആശയങ്ങളൊക്കെ ചേർത്തണക്കി ഒരാഴമായ ഒരു ബോധ്യം പകർന്നു വന്ന പ്രിയപ്പെട്ട അച്ഛനുള്ള സ്നേഹം നന്ദി അറിയിക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ ആരാധനയിലൊക്കെ സംബന്ധിക്കുമ്പോൾ ആരാധനയിൽ പിതാക്കന്മാർ കാണിച്ചു തന്ന ചില സത്യങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ ചില യാഥാർത്ഥ്യങ്ങൾക്കൊക്കെ ഇത്രയും സത്യങ്ങളുണ്ടെന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകുമ്പോൾ കുറെ കൂടെ നമുക്ക് ആരാധനയോട് പ്രിയം തോന്നും, അല്ലെങ്കിൽ ഈ ഒരു സംവിധാനത്തോട് കൂടുതൽ ആകർഷണം തോന്നും. ശരിക്കും അച്ഛന്റെ ഒരു പ്രസംഗം എനിക്ക് തോന്നുന്ന കേൾവിക്കാരിലൊക്കെ ആരാധനയ്ക്ക് സംബന്ധിക്കുമ്പോൾ കുറെ കൂടെ ആഴവും ആപാർത്ഥതയും രൂപപ്പെട്ട് വരാൻ തക്ക ഇടയാക്കി എന്നുള്ള സംശയമൊന്നുമില്ല. നിരന്തരമൊക്കെ ഞങ്ങൾക്ക് ഇതിൽ സംബന്ധിക്കുന്നുണ്ടെങ്കിലും ഇത് അച്ഛന്റെ വാക്കി കൂടെ ഇത് കേട്ടപ്പോൾ കുറെ കൂടെ ഒരു അടുപ്പം തോന്നിയാണ് എനിക്ക് ബോധ്യപ്പെട്ടു. അത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മെ കൂടുതൽ ശക്തീകരിക്കും. എനിക്ക് അതിന്റെ കൂടെ ആഡ് ചെയ്യാനൊരു വാക്യം കൂടെ ഉള്ളു. പ്രധാനമായിട്ട് എനിക്ക് പ്രാധാന്യമുള്ള ഒരു ഭാഗം തന്നെയാണ് അതോട്. ശരിക്കും ദൈവമാതാവിന്റെ സാന്നിധ്യവും വലതുവശത്താണ് അല്ലെ. നമ്മള് നമുക്കറിയാം ത്രോണോസ്, നമ്മള് രണ്ട് ത്രോണോസ് പണിയപ്പെടുമ്പോഴ് അച്ഛൻ പറഞ്ഞതുപോലെ തിരിച്ചറങ്ങുന്ന വലതുവശത്തെ ത്രോണോസ് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് ദൈവമാതാവിന്റെയാണ്, പിന്നെ മറ്റേ സൈഡിൽ വിശുദ്ധന്മാരുടെ ആയിരിക്കും. അതുപോലെ തന്നെ സങ്കീർത്തനം 45-ാം അധ്യായം 6-ാം വാക്യം 9-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്, നിന്റെ വലതുഭാഗത്ത് രാജ്ഞി ഓഫീർ തങ്കം അണിഞ്ഞു നിൽക്കുന്നു. അപ്പം തീർച്ചയായിട്ടും സഭയിൽ സംബന്ധിച്ചോളം ക്രിസ്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ആള് ദൈവമാതാവാണ്. ആ മാതാവിന്റെ സ്ഥാനവും ക്രിസ്തുവിന്റെ അപ്പുറത്ത് ചേർത്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പൊ മാതാവിന്റെയും പ്രാധാന്യം എത്രയുണ്ടെന്നുള്ളത് എടുത്തു കാണിക്കുന്നുണ്ട് ഈ വലതുവശത്തെ. വലതുവശത്തെ സ്ഥലം മഹത്തീകരിക്കപ്പെടുന്നതിന് കൂടി മാതാവിനെ കൂടെ മഹത്തീകരിച്ചുകൊണ്ടാണ് ക്രിസ്തു മാതാവിനെ അല്ലെങ്കിൽ ദൈവമാതാവിനെ വലതുവശത്ത് ചേർത്തിയിരിക്കുന്നത് സഭയുടെ രാജ്യം എന്നുള്ളത്. എന്തായാലും വളരെ ആകർഷകത്വമുള്ള ഒരു ഒത്തിരി ചിന്തിക്കാനിടയായതും ഒരു പുതിയ ആശയം ആഴമായി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പകർന്നു തന്ന പ്രിയപ്പെട്ട അച്ഛനോടുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. അച്ഛനോട് പ്രാവശ്യവും ഈ സുഹൃത്തുക്കൾ സംബന്ധിക്കുമ്പോഴും പുതിയ പുതിയ അറിവുകൾ പകരുന്നത് എന്നുള്ള വലിയൊരു സംഗതിയാണ്. കൂടുതൽ ആഴമായ ബോധ്യം ഉണ്ടാകുന്നതെന്ന് മാത്രമല്ല, അത് ഉൾക്കൊള്ളത്തക്കവണ്ണം അച്ഛനത് പകർന്നു തരാനുള്ള കൃപ ദൈവം നൽകിയിട്ടുണ്ട്. തുടർന്നും അത് കൂടുതൽ ഉപയോഗപ്പെടുത്താൻ തക്കവണ്ണം ദൈവം അച്ഛനെ കൂടുതൽ സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ പ്രത്യേകമായിട്ട് വായിക്കുന്നത് ഒരു കഴിഞ്ഞ ആഴ്ച ഓർമ്മ ഓർത്താം, ടി എം ഈപ്പനെ ഓർക്കാം. അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് ഓർക്കാനുള്ള ഒരു കാര്യം, നമുക്കറിയാം ഹ്യൂസ്റ്റണിൽ ദീർഘകാലം താമസിച്ച് അതുപോലെ ഭദ്രാശ്രമത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ഒരുപാട് പുതിയ കോൺഗ്രിഗേഷൻ ഒക്കെ തുടങ്ങി ഈ ഭദ്രാശ്രമത്തിൽ വലിയൊരു കോൺട്രിബ്യൂഷൻ ചെയ്ത ആളാണ് നമ്മുടെ ജോൺ ഗീവ്രിഗിസ് അച്ഛൻ. അച്ഛന് കഴിഞ്ഞ ആഴ്ച ദൈവസന്നിധിയിലേക്ക് യാത്രയായി. ഈ ലോകത്ത് ദീർഘകാലം ജീവിക്കാനുള്ള അവസരം ദൈവം അച്ഛന് കൊടുത്തു. ഈ ലോകത്തിൽ ജീവിക്കുന്ന അവസാന ശ്വാസം വരെയും ദൈവത്തെ അറിയുവാനും ഹൃദ്യമായി സംസാരിക്കാനും ഒക്കെ അച്ഛന് ദൈവം ഒരുപാട് കൃപ ചെയ്തു. ഈ അച്ഛൻ മരിക്കുന്ന അവസരങ്ങളിലൊക്കെ പലപ്പോഴൊക്കെ ഞങ്ങൾ പോയി കാണുമ്പോഴും നല്ല പ്രത്യാശയോടുകൂടി സംസാരിക്കാനും എനിക്ക് വളരെ ഒരുപാട് ഹൃദയത്തിൽ അടുപ്പം തോന്നിയിട്ടുള്ള വ്യക്തിത്വമാണ്. വളരെ ശാന്തമായി, ഒട്ടും ഒരു പട്ടക്കാരിൽ നിന്ന് ഒരു ജനസമൂഹം എന്തൊക്കെ പ്രതീക്ഷിക്കുന്നുവോ അത് തന്നെയാണ് പലപ്പോഴും അച്ഛന്റെ വാക്കുകളിലും അച്ഛന്റെ സാന്നിധ്യത്തിലും ഞങ്ങൾ പ്രതിഫലിച്ചിട്ടുള്ളത്. ഞാനച്ഛൻ ഇവിടെ വന്നതിന് ശേഷമുള്ള പരിചയമാണെങ്കിലും ഹൃദയത്തിൽ വലിയൊരു ആരാധനാ പുരുഷനായിട്ട് ഞാൻ കാണുന്ന ഒരു വ്യക്തിത്വമാണ് പന്നിയ ജോൺ ഗീവ്രിഗിസ് അച്ഛൻ. ഒരു പരാതിയില്ലാതെ, പരിഭവങ്ങളില്ലാതെ, അല്ലെ ഞാൻ അങ്ങനെ ചെയ്തു ഒരുപാട് പള്ളികൾ അച്ഛന് തുടക്കം കുറിച്ചിട്ടുണ്ട്. എന്നാൽ ഒരിക്കൽ പോലും അച്ഛന്റെ വായിൽ നിന്ന് ഞാൻ അത് തുടങ്ങിയത് തുടക്കം ഞാൻ കേട്ടിട്ടേ ഇല്ല. ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ കേട്ടിട്ടുള്ളൂ. ഏതെങ്കിലും പള്ളിയിൽ ചെല്ലുമ്പോഴാണ് അച്ഛന് ഇങ്ങനെ സേവനം അനുഷ്ഠിച്ചു എന്നൊക്കെ കേൾക്കുന്നത്. തീർച്ചയായിട്ടും ഭദ്രാസനത്തിന് വലിയൊരു കോൺട്രിബ്യൂഷനാണ്, ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു വ്യക്തിത്വമാണ്. ആദ്യകാലഘട്ടങ്ങളിലൊക്കെ ഒരുപാട് യാത്ര ചെയ്ത് അർക്കൻസാസിലും അവിടെയൊക്കെ താമസിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിൽ ഒരുപാട് യാത്ര ചെയ്താണ് അച്ഛൻ ഈ ഭദ്രാസനത്തിൽ പല പള്ളികൾ തുടങ്ങിയതും ആത്മാർത്ഥമായിട്ട് ഈ ഭദ്രാസനത്തെ സ്നേഹിച്ചതും സേവിച്ചതും. അച്ഛന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം അച്ഛന്റെ മധ്യസ്ഥത ഈ ഭദ്രാസനത്തിന് ഒക്കെ കാവലും കോട്ടയും ആയിരിക്കട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാനുള്ള ഒരു അച്ഛാമ്മയെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ ഒരു മിനി മർക്കോസിനെ കാല് ചെറിയൊരു ഫ്രാക്ചറായിട്ട് ഇവിടെ സർജറി കഴിഞ്ഞ് സുഖം പ്രാപിച്ചു വരുന്നു. അതുപോലെ തന്നെ വേറൊരു ഞാൻ അമ്മയെ പോലെ സ്നേഹിക്കുന്ന ഒരു സഹോദരി ഇപ്പൊരു ലങ്സിന് ചെറിയൊരു സംശയമുണ്ട്, ഒരു മാസ് പോലെ കണ്ടു. ഇങ്ങനെ ബയോപ്സിക്ക് വേണ്ടി കൊടുക്കാൻ ഒരുങ്ങുന്നു. പേര് പ്രത്യേകമായിട്ട് വെളിപ്പെടുത്തുന്നില്ല. ആ പ്രിയ മാതാവിന് വേണ്ടി പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുക. വളരെ സ്നേഹിക്കുന്ന വ്യക്തിയാണ്. അതുപോലെ കുഞ്ഞമ്മ മത്തായി, മറിയാമ എബ്രഹാം, ജോൺ മാത്യു, സുജ രാജൻ, കോശി, നൈനു, ജിമ്മി, ആലിസ് ജോസഫ്, സാറാമ, ടോബി, സോജൻ, അമ്മക്കുട്ടി, ലളിത, ലോറൻ, ജോയൽ, ജോയൽ ജോജി മാത്യു, റഹാൻ, മോളി, സേറ, മിഷേൽ, ആരെങ്കിലും ഉണ്ടോ? യോണച്ചന്റെ ഫ്യൂണറലും ചൊവ്വ ബുധൻ ദിവസങ്ങളിലാണ് ഹ്യൂസ്റ്റണിൽ നടക്കുന്നത്. അതും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അച്ഛനെ ഓർക്കുക. ആരെങ്കിലും ഓർക്കാനുണ്ടെങ്കിൽ നമുക്ക് അവരെയൊക്കെ ഹൃദയങ്ങളിൽ ഓർത്ത് നമുക്ക് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. ഇപ്പോഴും വന്നിയ സക്രിയ റമ്പാച്ചൻ ദിവസ പ്രാർത്ഥനയ്ക്ക് നേർപ്പ് നൽകുന്നതാണ്.
സർവാധിപതിയും കാരുണ്യവാനും മനുഷ്യരെ സ്നേഹിക്കുന്നതിനുമായ ദൈവമായ കർത്താവേ, പുതിയ പ്രഭാതത്തിലായി ഞങ്ങൾ നിശ്വസിക്കുന്നു. ഞങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെയും നേരിടുവാനുള്ള ശക്തി നൽകുകയും പ്രത്യേകിച്ച് അങ്ങയുടെ നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ കൃപകൾക്കും സന്തോഷപൂർവം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുവാനും താഴ്മയോടെ ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളൊക്കെയും നീ അറിയുന്നു. നൽകുന്ന എല്ലാ കാര്യങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുവാനും നന്ദിയുള്ള ഹൃദയം കൊണ്ട് നിന്നെ സ്തുതിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ദുഃഖങ്ങളിലും വേദനകളിലും പ്രയാസങ്ങളിലൊക്കെയും ഞങ്ങൾ കടന്നു പോകുമ്പോൾ തളർന്നു പോകാതെ വിശ്വസ്തതയോടെ മുന്നേറുവാനും സ്വർഗീയ പിതാവ് ഞങ്ങൾക്ക് നൽകുന്നതെല്ലാം ഞങ്ങളുടെ നന്മയ്ക്കായി ആയിരിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുവാനും നന്ദിയുള്ള ഹൃദയം കൊണ്ട് ജീവിക്കുവാനും അതിനെയൊക്കെ അതിജീവിക്കുവാനുള്ള ശക്തി ദൈവം ഞങ്ങൾക്ക് നൽകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ഓരോ ദിവസവും ഈ ലോകത്തിലായിരിക്കുമ്പോൾ നിന്നെ പോലെയായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ചെയ്തു പോയ സ്ഥല തെറ്റുകളൊക്കെയും ഞങ്ങളോട് ക്ഷമിക്കണമേ. പല സ്ഥലങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ എല്ലാവരെയും ഒരുമിച്ച് ഒരു മനസ്സോടെ അങ്ങയുടെ തിരുസന്നിധിയിൽ തലകൾ വണക്കിക്കൊണ്ട് പേരുകൾ ഓർക്കാനും പേരുകൾ ഓർത്ത എല്ലാവരെയും ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ട എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രയാസങ്ങളും വേദനകളൊക്കെയും നീ അറിയുന്നു. ഞങ്ങളുടെ കാട്ടിലും കൂടുതൽ നീ അവരെ സ്നേഹിക്കുന്നു, അവരെ കരുതുന്നു. അവർക്കാവശ്യമായ കാര്യങ്ങളെല്ലാം നീ ചെറിഞ്ഞു കൊടുക്കണമേ. ഞങ്ങൾ ബലഹീനരാകുന്നു, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ, വിശ്വസ്തതയോടും ആത്മാർത്ഥതയോടും ക്രൈസ്തവ ജീവിതം നയിക്കുവാനും അങ്ങയുടെ കുരിശ് വഹിക്കുവാനും ഈ ലോകത്തിൽ അങ്ങയുടെ മൂല്യങ്ങളൊക്കെയും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനും ഞങ്ങളെ ശക്തീകരിക്കണമേ. ഈ ലോകത്തിലെ മായാമോഹങ്ങളിലൊന്നും ഏർപ്പെടാതെ ആത്മീകമായി വളരുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും ചാർച്ചക്കാരെയും പ്രത്യേകിച്ച് ഈ ദേശം മുഴുവനും താങ്ക്സ് ഗിവിംഗ് കൊണ്ടാടുമ്പോൾ അവിടെ നിന്ന് നൽകിയിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്ക് അത് ഞങ്ങളുടെ പ്രയാസങ്ങളായാലും രോഗങ്ങളായാലും സന്തോഷങ്ങളായാലും നന്ദിയോടെ അങ്ങയുടെ തിരുസന്നിധിയിൽ വന്ന് ഞങ്ങളുടെ കാഴ്ചകൾ ഞങ്ങളുടെ ജീവിതങ്ങളൊക്കെയും സമർപ്പിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. ദൈവമേ, ഈ ലോകത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെയും അനുഭവിക്കുന്നവരെ ഞങ്ങൾ കാണുവാനും അവരെ സഹായിക്കുവാനും അവരെ കരുതുവാനും പുലർത്തുവാനും ഞങ്ങളെ നീ സംഗതിയാക്കണമേ. ഞങ്ങളിലൂടെ അങ്ങ് പ്രവർത്തിച്ച് മറ്റുള്ളവർക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കുവാനും ആശ്വാസം പകർന്നു കൊടുക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ലോകത്തിൽ ശാന്തിയും സമാധാനം ഉണ്ടാകുവാനും യുദ്ധങ്ങളിലൊക്കെയും ഏർപ്പെടുന്ന എല്ലാ ജനങ്ങളെയും സമാധാനത്തിൽ നയിക്കുവാൻ താഴ്മയോടെ പ്രാർത്ഥിക്കും. ദൈവമായ കർത്താവെ, വഴിതെറ്റിപ്പോകുന്ന അനേക മക്കളെ തിരിച്ചു കൊണ്ടുവരുവാൻ അങ്ങയുടെ തിരുനാമം മനസ്സിലാക്കിക്കൊണ്ട് അവിടെ നിന്ന് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണം. പരിശുദ്ധ സഭയും എല്ലാ പിതാക്കന്മാരെയും സഭയിലെ എല്ലാ പ്രവർത്തനങ്ങളെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. പ്രകാശം നിറഞ്ഞ ഒരു സഭയായി തീരുവാനും ഞങ്ങൾ പ്രവർത്തിക്കുന്ന എല്ലാ ഇടങ്ങളിൽ അങ്ങയുടെ പ്രകാശം പകർന്നു കൊടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളിൽ ശാന്തിയും സമാധാനവും വാഴുമാറാകണം. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ ഭദ്രാസനത്തെയും ഞങ്ങളെ നയിക്കുന്ന പിതാവിനെയും എല്ലാ ദൈവാലയങ്ങളെയും എല്ലാ പ്രവർത്തനങ്ങളെയും എല്ലാ ക്രൈസ്തവ ജനങ്ങളെയും അങ്ങയുടെ കയ്യിൽ ഭരമേൽപ്പിക്കുന്നു. ദൈവമേ, ഞങ്ങൾ തളർന്നു പോകാതെ വിശ്വസ്തയോടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ചെന്നു ചേരുന്ന സ്ഥലങ്ങളിൽ ഇടപെടുന്ന ആൾക്കാരിലൊക്കെയും അങ്ങയുടെ രൂപവും സാദൃശ്യവും മറ്റുള്ളവർ തിരിച്ചറിയുവാനും മറ്റുള്ളവരത് രുചിച്ചറിയുവാനും ഞങ്ങളെ സഹായിക്കണമേ. മറ്റുള്ളവരെ അങ്ങേ കാണുന്നത് പോലെ ഞങ്ങൾ കാണുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ചെയ്തു പോയ ചില തെറ്റുകളൊക്കെയും ഞങ്ങളോട് ക്ഷമിക്കണമേ. രോഗത്തിലും പ്രയാസത്തിലും വേർപാടിലും ദുഃഖത്തിലും യാത്രയിലുമായിരിക്കുന്നവരെയും കാത്തു പരിപാലിക്കണമേ. ഞങ്ങൾ ഇന്ന് വാങ്ങിപ്പോയിരിക്കുന്ന പിതാവിനെ ഞങ്ങൾ ഓർക്കുന്നു. ആ പിതാവ് ശുശ്രൂഷിച്ച ദേവാലയങ്ങളും എല്ലാ ശുശ്രൂഷകളും അവിടെ നിമാനിക്കണമേ. ഇമ്പമുള്ള പരുദീസയിൽ പാർപ്പിക്കണമേ. ആ പിതാവ് ചെയ്തു പോയ തെറ്റുകളൊക്കെയും അവിടെ നിന്ന് നിശ്ചയിക്കണമേ. നടക്കാനിരിക്കുന്ന എല്ലാ ശുശ്രൂഷകൾ അനുഗ്രഹപ്രദമായി തീരുവാനും നല്ലൊരു യാത്രയപ്പ് നൽകുവാനും ഞങ്ങളെ ശക്തീകരിക്കണമേ. ഞങ്ങൾ ഓരോരുത്തരുടെ ജീവിതാന്ത്യം ഓർത്ത് ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളെന്ന് വാങ്ങിപ്പിരിക്കുന്ന എല്ലാവരെയും ഇമ്പമുള്ള പരുദീസയിൽ പാർപ്പിക്കണമേ. ഞങ്ങൾ നിനക്കുന്ന ഏകജാതനും വിശുദ്ധ രൂഹായിക്കും എപ്പോഴുമെല്ലായ്പ്പോഴും നയിക്കും സ്തുതിയും സ്തോത്രം സമർപ്പിക്കുമാറാണ്.
ദൈവത്തിന്റെ സ്നേഹവും പുത്രനും പ്രാർത്ഥന കൃപയും വിശുദ്ധ രൂഹായുടെ സംബന്ധവും ആവാസവും ദൈവമായ കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരുടെ മേലും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിന്റെ മേലും, പ്രത്യേകിച്ച് ഇന്ന് വചനം സംസാരിച്ച അഭിശക്തന്റെ മേലും അഭിശക്തന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെ മേലും എല്ലാ ശുശ്രൂഷകളുടെ മേലും ഞങ്ങളെല്ലാ കുടുംബങ്ങളുടെ മേലും ഞങ്ങളുടെ എല്ലാ നല്ല ആവശ്യങ്ങളുടെ മേലും ഞങ്ങളുടെ പിഞ്ചുഭേദങ്ങളുടെ മേലും പഠിക്കുന്ന കുട്ടികളുടെ മേലും ഇപ്പോഴും എല്ലാ ഇപ്പോഴും നേക്കൊണ്ടായിരിക്കുമാറാണമേ.
ധന്യവാദം. ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ താങ്ക്സ് ഗിവിംഗ് ആഘോഷിക്കുന്ന ദിവസം വളരെ നല്ലൊരു ചിന്ത പകർന്ന് നമ്മൾ അനുഗ്രഹിച്ച അച്ഛനോട് ഞങ്ങൾ എല്ലാവരും നന്ദി പറയുന്നു. തുറന്നും അച്ഛന്റെ സാന്നിധ്യം തിരക്കേറിയ നിമിഷങ്ങളാണെന്നറിയാം, എങ്കിലും സാന്നിധ്യത്തിൽ ഉണ്ടാവണമെന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നേരം നൽകിയ എല്ലാ വൈദികരോടും, ഒന്നേ വി ശ്രീ വർഗീസ് അച്ഛൻ, മാമനച്ഛൻ, തമ്പാനച്ഛൻ, എല്ലാവരോടുള്ള സ്നേഹം അറിയിക്കുന്നു. അഭിനന്ദന മനസ്സുണ്ടെങ്കിലും അത്യാവശ്യം തിരക്കുകളായതുകൊണ്ടായിരിക്കാം സംബന്ധിക്കാതെ പോയത്, അല്ലെങ്കിൽ എപ്പോഴും നേർത്ത് നൽകുന്നതാണ് തിരുമനസ്സുകൊണ്ട്. തിരുമേനിയും പ്രത്യേകമായിട്ട് സ്നേഹം അറിയിക്കുന്നു. പള്ളിയിൽ വന്നിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ബൈബിൾ വായിച്ച എലിസബത്താൻഡി, അതിന്റെ അധ്യക്ഷതയിൽ ചോലപ്പെട്ട മനോജ്, അല്പമേധിയുമായി സഹായിക്കുക സഹകരിക്കുന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ താങ്ക്സ്ഗിവിന്റെ സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. ദൈവം അവരെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.